യേശുകർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിൻ്റെ മധുരമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 47 വർഷം കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് എനിക്ക് എന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇവിടുത്തെ സഭയുടെ പ്രാരംഭ ദിനങ്ങളിൽ പലപ്പോഴും ഇവിടെ വന്ന് കടന്നു വന്ന് ശുശ്രൂഷിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നാം ഒന്നിച്ചായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങളും എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യവും കൂടി വായിച്ചുകൊണ്ടാണ്.
അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു.
എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം
എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ.
എന്നാൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. തിരുവഴുത്തിലെ അലംഘനീയമായ ചില നിയമങ്ങളിൽ അതിപ്രധാനമായ ഒരു നിയമമാണത്. അത്രയോ പ്രധാനപ്പെട്ട പല നിയമങ്ങൾ, അലംഘനീയമായ നിയമങ്ങൾ തിരുവഴുത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലാണ്. വിതൗട്ട് ദ ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഇസ് നോ റെമിഷൻ ഓഫ് സിൻ. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപങ്ങൾക്ക് വിമോചനമില്ല. മറ്റൊന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലുണ്ട്. Without holiness, no heaven. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല, സ്വർഗം പോകുവാൻ കഴിയില്ല. മറ്റൊന്ന് വീണ്ടും എബ്രായ ലേഖനത്തിൽ തന്നെയുണ്ട്, 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ. Without chastisement, there is no sonship. ബാലശിക്ഷ കൂടാതെ ആർക്കും മക്കളായിരിക്കാൻ കഴിയില്ല. അനദർ വൺ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ. Without Jesus you can do nothing. യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന് കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിലുണ്ട്. Without love you are nothing. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. വീണ്ടും യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ. പ്രവൃത്തിയില്ലെങ്കിൽ വിശ്വാസം ചത്തതാണ്. വീണ്ടും നാം വിശുദ്ധ തിരുവെഴുത്തിൽ അങ്ങനെ ഒത്തിരി അലംഘനീയമായ നിയമങ്ങൾ ഉള്ളതിൽ അതിപ്രധാനമായ ഒരു നിയമമാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. യേശു കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ യഹൂദന്മാര് കർത്താവിൽ വിശ്വസിച്ചവരൊക്കെ അടുത്തു വന്നിട്ട് അവനോട് ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്നെ ചെയ്യണമെന്നാണ് നീ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നങ്ങ് പഠിപ്പിക്കുന്നു. അതിന് യേശു പറഞ്ഞ മറുപടിയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ച തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നതാണ്. സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ആൾ. People have strange ideas about pleasing God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അനേകർക്കും വിവിധ തരത്തിലുള്ള ചിന്തകളാണ് ഉള്ളത്. സ്തോത്രം. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തൊക്കെയാ നമ്മുടെ ചുറ്റും ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പറയാറുണ്ട്, ഇട്ടി വെട്ടിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചക്കക്കുരു പൊട്ടുന്ന പോലുള്ള വെടിയായി ഇവിടെ പൊട്ടിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മെഴുകുതിരി കത്തിക്കുന്നവരുടെ കൂട്ടത്തിലല്ലേ നമ്മൾ പാർക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ടാങ്ക് കണക്കിന് പെട്രോളും മണ്ണെണ്ണയും ക്രൂഡ് ഓയിലും അത് ഗൾഫ് രാജ്യങ്ങളിൽ ഒരുക്കി വെച്ചേക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ലേ 200 ഗ്രാം വെളിച്ചെണ്ണയുമായിട്ട് കൊച്ചമ്മ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു, ദൈവമേ 1000 തൈല നദികളിൽ നിനക്ക് പ്രസാദമില്ല, ലക്ഷോപിലക്ഷം ആട്ടുകൊറ്റന്മാരുടെ മേധസ്സിൽ നിനക്ക് പ്രസാദമില്ല, ഞാൻ എൻ്റെ ആദ്യജാതനെ നിനക്ക് വേണ്ടി അർപ്പിച്ചാൽ നിനക്ക് തൃപ്തി വരുമോ, ഞാൻ എന്തോ ഒന്നും കൊണ്ട് നിന്റെ അടുത്തോട്ട് വരും. പലരുടെയും ചിന്ത ഏതോക്കെ കൊണ്ടിരുന്ന് ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന് അവർ ചോദിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്നാ ചെയ്യണം? യേശു പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചി അവന്റെ പുത്രനിൽ വിശ്വസിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ എബ്രായ ലേഖനകാരൻ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും. അതൊരു ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വന്നു. വന്നത് ദൈവത്തിന്റെ അടുക്കലാ, എന്നിട്ട് പറയാ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാതെ ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെ വരുന്നേ? നമ്മളെല്ലാം ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചവരാ. നമ്മൾ വന്നത് ദൈവം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാ വന്നേ. പക്ഷേ ഒരു സത്യം ചോദിക്കട്ടെ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയോ? ഇവിടെ ഉണ്ടെന്നറിയോ? പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നു, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ? ഇന്ന് പകൽ ദൈവം നമ്മെ പ്രസാദിച്ചാൽ, നാം അവനെ ഡിലിജന്റ് ആയിട്ട് സീക്ക് ചെയ്യുന്നെങ്കിൽ, എന്തിനു വേണ്ടി നാം വന്നോ അത് നിവർത്തിക്കാൻ ദൈവശക്തനാ, അത് ചെയ്യാൻ ദൈവശക്തനാ. നാം വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽ ഈ സെഷനിൽ തന്നെ നാം ചിലത് അനുഭവിക്കാൻ പോവാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് വിശ്വാസം. ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഈ സ്റ്റേജിൽ ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് ശക്തമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് അത് ചിലരെങ്കിലും അന്നവിടെ ഉണ്ടായിരുന്ന ചിലരെങ്കിലും അത് ഓർക്കുന്നു, പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റർ 2-3 കാര്യം പറഞ്ഞിട്ട് എന്നെ പ്രസംഗിക്കാൻ ഇങ്ങോട്ട് കയറ്റത്തേ ഉള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വസിക്കേണ്ടല്ലേ? പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന പറയും. മുമ്പേ നമ്മളൊരു പാട്ട് പാടി, കാണുന്നു ഞാൻ വിശ്വാസത്താൽ, എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ. ഭയങ്കര പാട്ട്. ആ പാട്ട് ഹിറ്റ് സോങ് ആയിട്ട് വന്ന കാലഘട്ടം. ഞാന് അമേരിക്കയിൽ ഫിലദൽഫിയയിൽ ഫുൾ ഗോസ്പൽ ചർച്ചിൽ, ഫിലദൽഫിയ ഫുൾ ഗോസ്പൽ ചർച്ചിൽ, പാസ്റ്റർ എം സി ഏബ്രഹാമിന്റെ ചർച്ചിൽ ഒരു ദിവസം ഞാൻ അവിടെ ആയിരിക്കുന്നു. ആ ആഴ്ചയിൽ ചില സംഭവങ്ങൾ അവിടെ നടന്നു. വെള്ളിയാഴ്ച ട്രിവാൻഡ്രംകാരൻ വിൽഫ്രഡ് പൗലോസ്, നല്ല ആരോഗ്യമുള്ള, എന്നെക്കാൾ പ്രായം കുറവുള്ള, നല്ല ചുറുചുറുക്കുള്ള ഒരു സഹോദരൻ, അദ്ദേഹം കാഡോണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫെയിന്റ് ആയി താഴെ വീണു. ആരും അദ്ദേഹത്തെ കണ്ടില്ല. ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് ആരോ നോട്ടീസ് ചെയ്ത്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വരുത്തി ഹോളി റിഡീമർ ഹോസ്പിറ്റലിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ചെന്ന് ഡോക്ടേഴ്സിന്റെ സംഘം മുഴുവൻ പെട്ടെന്ന് കൂടി. അവരെന്താ നോക്കിയിട്ട് പറഞ്ഞു, നോ ഹോപ്പ്, ഹിസ് ബ്രെയിൻ ഈസ് ഡെഡ്. തന്റെ ബ്രെയിൻ ഡെഡാണ്. ഒരു വെജിറ്റബിൾ ആയിട്ട് ഈ മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഒരു ഹോപ്പുമില്ല. എന്നിട്ട് ഞങ്ങളുടെ ചർച്ചിന്റെ സെക്രട്ടറി ടി അങ്കിൾ, തോമസ് വി വിൽ ഡു സംതിങ്, ഞങ്ങൾ ഇദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റാം, നിങ്ങൾ ഫ്യൂണറലിനുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വാർത്ത കാട്ടുതീ പോലെ അമേരിക്കയിൽ മുഴുവൻ പറന്നു. ഞങ്ങളുടെ ചർച്ചിലെല്ലായിടവും വ്യാപരിച്ചു. എല്ലാവരും വളരെ സങ്കടപ്പെട്ടു. കാരണം ചിന്നമ്മ സിസ്റ്റർ വളരെ പാവപ്പെട്ട ഒരു സഹോദരി, നല്ല ജോലിയൊന്നുമില്ല, മൂന്ന് മക്കളുണ്ട്, ഡാനിയും ഡാനയും ഡെൻസിയും, മൂന്നും വല്ലാണ്ട് നല്ല വണ്ണവും പെണ്ണും ഒക്കെ ഉണ്ടെങ്കിലും പഠിത്തമൊന്നും എത്തിയിട്ടില്ല. പാവപ്പെട്ട ഒരു കുടുംബം, ആകെ ബ്രെഡ്വിന്നർ ഈ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഡെഡാണ്, ബ്രെയിൻ ഡെഡായിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഫ്യൂണറലിന് കാര്യങ്ങൾ ഒരുക്കിക്കൊള്ളാൻ ഡോക്ടർമാര് പറഞ്ഞു. ഞായറാഴ്ചയായി, ഞായറാഴ്ച എല്ലാരും ആ ചർച്ചിൽ 12 പാസ്റ്റർമാരുണ്ട്. ആ കൂട്ടത്തിൽ വല്ലപ്പോഴും ഞാനും അവിടെ ചെല്ലാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഞങ്ങൾ, ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും ആ പാസ്റ്റേഴ്സ് സംഘത്തിൽ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഓഫീസിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തു ചെയ്യും? ആ ചർച്ച് തീരുമാനിച്ചു കുഴിച്ചു മൂടാനുള്ള മുഴുവൻ പണവും ചർച്ച് കൊടുക്കും. ഫോർ ഫ്യൂണറൽ എവറി എക്സ്പെൻസ് വിൽ ബി മെറ്റ് ബൈ ദി ചർച്ച്. എന്റെ അകം ചൊറിയാൻ തുടങ്ങി, എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അന്ന് പ്രസംഗിക്കാൻ ഞാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 1.5 മണിക്കൂർ എനിക്ക് തരണം, അല്ലെ ഞാൻ പ്രസംഗിക്കില്ല. സാധാരണ 20 മിനിറ്റാണ് പ്രസംഗം കൊടുക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ 1.5 മണിക്കൂർ തീർത്തും വേണം. സ്തോത്രം. അന്ന് അതുകൊണ്ട് കോശുവേദന പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ വേർതിരിച്ചിട്ടുണ്ട്. ആരാധന തുടങ്ങി കുഴിച്ചു മുടാനുള്ള പണം കൊടുക്കുമെന്നുള്ള തീരുമാനത്തിന് ശേഷം എല്ലാവരും കൂടി വന്ന് ആരാധന തുടങ്ങി. പാട്ടെന്താണെന്നറിയാവോ? ആരാധനയിൽ പാട്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഹല്ലേലൂയ. ആമേൻ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ കാണുകയാണെന്ന്. സ്തോത്രം. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. ജനമേളകി മറിഞ്ഞ് ആടുകയാണ്. ഭയങ്കര വിശ്വാസം, ഭയങ്കര പ്രഖ്യാപനം. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. സ്തോത്രം, സ്തോത്രം. ആരാധനയൊക്കെ കഴിഞ്ഞു, സ്തോത്രകാഴ്ചയും എടുത്തു. കോശുവൈദ്യന്റെ പ്രസംഗത്തിന്റെ അവസരമായി. ഞാൻ പ്രസംഗിക്കാൻ കയറി. ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞത് 1.5 മണിക്കൂർ എനിക്ക് വേണം. എന്നാ അന്ന് എനിക്ക് പ്രസംഗിക്കാൻ ഒറ്റ വാചകമില്ല, ഒരു വാചകം പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കഷ്ടിച്ച് ഞാൻ പറഞ്ഞു. അതേ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം ചില വാക്യങ്ങൾ വായിക്കാൻ പറഞ്ഞു. 13 വായന തുടങ്ങി. സ്തോത്രം. വായന കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരൊറ്റ വാചകം എനിക്ക് പ്രസംഗിക്കാനില്ല. പക്ഷെ നമ്മൾ എന്നാ പാടിയത്? കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്റെ കണ്ണിന് മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അല്ലേ? Do you believe that? Do you believe what you say? നിങ്ങൾ വിശ്വസിക്കുന്നത് ആണോ നിങ്ങൾ പാടുന്നത്? നിങ്ങൾ പാടുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഒരാൾ അവിടെ വെന്റിലേറ്ററിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്യൂണറലിന്റെ മുഴുവൻ എക്സ്പെൻസും ഫിലദൽഫിയ ഫുൾ ഗോസ്പൽ അസംബ്ലി വഹിക്കാൻ പോകുന്നു എന്ന് തീരുമാനമെടുത്തു വെച്ചാണ് ഇവിടെ പാസ്റ്റർമാർ ഞങ്ങളെല്ലാം കൂടെ മൂപ്പന്മാരായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാതിൽ തുറന്നു കിടക്കുന്നു. നിങ്ങൾ നോക്കിയേ, ആ വാതിൽ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ കൂടി അടുത്ത സൺഡേയിൽ നടന്ന് ഇതിലേക്കൂടെ വന്ന് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ? നിങ്ങൾക്കത് കാണാൻ കഴിയുമോ? ഹല്ലേലൂയ. ശക്തനായവൻ ഞങ്ങൾക്ക് വലിയവ ചെയ്തു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിന്റെ വിശ്വാസത്തിന്റെ കണ്ണിൽ കാണാൻ നിനക്ക് കരുത്തുണ്ടോ? ഉണ്ടെങ്കിൽ വന്ന് മുട്ടുകുത്താൻ പറഞ്ഞു. 300 പേര് ആമേൻ വന്ന് മുട്ടുകുത്തി. 1.5 മണിക്കൂർ ഞങ്ങൾ നിലവിളിച്ചു. 1.5 മണിക്കൂർ ഞങ്ങൾ ആ ചർച്ചിൽ നിലവിളിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആശീർവാദം പറഞ്ഞു. ആർക്കും പോകണ്ട, പല അത്ഭുതങ്ങൾ അവിടെ ദൈവം നടത്തി. ഹല്ലേലൂയ. ഒത്തിരി രോഗശാന്തികൾ സംഭവിച്ചു. ഞങ്ങൾ എല്ലാവരും വീടുകളിൽ ചെന്നു.
കൃത്യം 4 മണിക്ക് ആമേൻ ഹോളി റിഡീമർ ചർച്ചിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ സംഘത്തിൽ തലവൻ ഞങ്ങളുടെ ആമേൻ ചർച്ചിന്റെ സെക്രട്ടറിയെ വിളിച്ചു, മിസ്റ്റർ തോമസ്, സംതിങ് മിറാക്കുലസ് ഹാസ് ടേക്കൻ പ്ലേസ്. വാട്ട് ഈസ് ഇറ്റ്? ഹി ഹാസ് വാട്ട് ഈസ് ഇറ്റ്? ഓ, ദ ഡോക്ടർ സെഡ് വിൽഫർഡ് പൗലോസ് കെയിം ഔട്ട് ഓഫ് ദ വെന്റിലേറ്റർ ആൻഡ് നത്തിങ് ഈസ് Nothing, nothing. Hallelujah. നിങ്ങൾക്കറിയാമോ ഒരു സത്യം, ആ ശനിയാഴ്ച ആ ചർച്ചിന്റെ പിക്നിക് ആയിരുന്നു, വിൽഫ്രഡ് പിക്നിക്കിന് വന്നു. ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ആ തുറന്ന വാതിലിലൂടെ അവർ നാലും കൂടെ കയറി മുന്നോട്ട് വന്ന് സഭാവ അതെ പുൽപ്പിറ്റിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് പറഞ്ഞ വാചകം മറ്റൊന്നുമല്ല, ശക്തനായവൻ ഞങ്ങൾക്ക് വലിയവ ചെയ്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പാടിയാ പോരാ, നമ്മൾ പറഞ്ഞാ പോരാ, പാടുന്നത് വിശ്വസിക്കാൻ, പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം, നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ? വിശ്വസിക്കാൻ നാം തയ്യാറാണെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ടോ, അവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. Hallelujah. What is faith? What is faith? Vishwasam ennal endana? Vishwasam namukku devathingalulla aasrayaman. Vishwasathinum aasrayathinum ore padamaanu namukku vedapusthakathil kaanan kadiyunu. Ebraya bhashayil vishwasavum aasrayavum onnaanu. Nammude pidakkanmar ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ വിടുവിച്ചു. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ രക്ഷിച്ചു. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ വിടുവിച്ചു, ദൈവം അവരെ രക്ഷിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. എന്റെ പിതാവായ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. He trusted God in his power. ദൈവത്തിന്റെ ശക്തിയിലാണ് അബ്രഹാം ആശ്രയിച്ചത്. ദൈവം എങ്ങനെയാ വെളിപ്പെട്ടു വന്നത് നിങ്ങൾക്കറിയാമോ? ദൈവം അവന് വെളിപ്പെട്ടു വന്നത് എൽഷഡായി എന്ന് പറഞ്ഞുകൊണ്ടാ. എന്താ എൽഷഡായി എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്ട്രോങ് സപ്പോർട്ടർ, സ്ട്രോങ് നറിഷർ, സ്ട്രോങ് സാറ്റിസ്ഫയർ, ദി ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായിട്ടാണ് ദൈവം അവന് വെളിപ്പെട്ടു വന്നത്. എന്റെ പിതാവായ അബ്രഹാം മറ്റൊരിക്കൽ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിച്ചു. എങ്ങനെയാ ദൈവം അവന് വെളിപ്പെട്ടു വന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയാ. യഹോവ ജൈറേ, കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം, നിനക്ക് വേണ്ടത് കുരുക്കിയിടുന്ന ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി, ഇന്ന് പകലും ആശ്രയിപ്പാൻ നീ തയ്യാറാണെങ്കിൽ, നിനക്ക് വേണ്ടത് ദൈവം മോറിയായുടെ മലയിൽ കുരുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചമ്മേ അത് എടുത്തോണ്ട് പോകുകയല്ല, നിനക്കുള്ളത് നിനക്ക് ഇന്ന് പകൽക്കാലം തരാൻ എന്റെ ദൈവം ശക്തനാണ്. എന്റെ പിതാവായ ദാനിയേൽ അവന്റെ പ്രൊട്ടക്ഷനിലാണ് ആശ്രയിച്ച്. ദൈവം എങ്ങനെ വെളിപ്പെട്ടെന്ന് നിങ്ങൾക്കറിയോ? സിംഹക്കുഴിക്കകത്തും ആമേൻ എരിയുന്ന തീച്ചുളയ്ക്കകത്തും ഇറങ്ങി വന്ന് ആശ്രയിക്കുന്നവനെ വിടുവിക്കാൻ ശക്തനാണെന്ന് അവൻ തെളിയിച്ചു. ഇന്ന് പകൽക്കാലം സിംഹത്തിന്റെ വായടയ്ക്കുവാൻ, ഹല്ലേലൂയ, തീയുടെ ബലത്തെ കെടുത്താൻ, ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളാൻ കഴിയുന്ന ഒരു ദൈവത്തെയല്ലേ എന്റെ പിതാവായ? ഹല്ലേലൂയ. മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ച്. എങ്ങനെ ദൈവം ഇറങ്ങി വന്നതെന്നറിയോ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും തന്റെ സാന്നിധ്യം കൊണ്ട് ദൈവനെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, നിനക്ക് നൂറ് നൂറ് ചോദ്യങ്ങൾ കാണും, നൂറ് നൂറ് ചോദ്യങ്ങൾ കാണും, എന്നാൽ ദൈവത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. നിന്റെ നൂറ് ചോദ്യത്തിന് ദൈവത്തിന്റെ ഏക മറുപടി, എന്റെ സാന്നിധ്യത്തിന്റെ മേഘം നിന്റെ കൂടെ പോരും. എന്റെ സാന്നിധ്യത്തിന്റെ മേഘം നിന്റെ കൂടെ പോരുമെങ്കിൽ ഹല്ലേലൂയ്യ, നിനക്ക് വിശക്കുമ്പോൾ ആ മേഘത്തിന്റെ കീഴിൽ മന്ന കാണും. ഹല്ലേലൂയ്യ, നട്ടുച്ചയ്ക്ക് സൂര്യൻ നിനക്കെതിരെ ശക്തമായി അവൻ ചുട്ടു പൊള്ളുമ്പോൾ ആ മേഘത്തിന്റെ കീഴിൽ നിനക്ക് എയർ കണ്ടീഷൻ കിട്ടും. ഹല്ലേലൂയ്യ, സൂര്യൻ അസ്തമിച്ച് ഇരുൾ വ്യാപിക്കുമ്പോൾ ആ മേഘം അഗ്നിസ്തംഭമായി മാറി നിനക്ക് വെളിച്ചം നൽകും. ഹല്ലേലൂയ്യ, വഴിയറിയാതെ നീ പതരുമ്പോൾ ആ മേഘം മുൻപേ പോയി ചെങ്കടലിൽ പാതയൊരുക്കും. ആമേൻ, മരുഭൂമിയിൽ വഴി തുറക്കും. ഹല്ലേലൂയ്യ, കരയെ കവിഞ്ഞൊഴുകുന്ന ആമേൻ യോർദാനിൽ പുതിയ പാതയവൻ ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ശത്രു നിനക്കെതിരെ വരുമ്പോൾ നിന്റെ മുൻപേ പോയ മേഘം പുറകിൽ വന്ന് നിനക്ക് മതിലായി നിന്ന് നിന്നെ സംരക്ഷിക്കാൻ. അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിനക്ക് മതിയെന്ന്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, എന്റെ പിതാവായ പൗലോസ് ദൈവത്തിന്റെ വാക്തത്വങ്ങളിലാണ് ആശ്രയിച്ചത്. എങ്ങനെ ദൈവം ഇറങ്ങി വന്നതെന്ന് അറിയാമോ? വാക്തത്വങ്ങൾ മുഴുവൻ ആമേൻ ആമേൻ എന്ന് പറഞ്ഞല്ലേ ദൈവം ഇറങ്ങി വന്നത്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെഷനിൽ വന്നപ്പോഴ് ആശ വല്ലതും ഉണ്ടോ? ആശ വല്ലതും ഉണ്ടോ? ആരണ്ട് പറയുന്നു കേട്ടു, കോശി വൈദ്യം മരുന്നെന്ന് പുള്ളിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചെന്ന് തോന്നേ. എന്നാ എഴുന്നേറ്റ് പോകൂ, കണ്ടില്ലയോ? കണ്ടില്ലേ? എന്താ ആശ? ദൈവത്തിനുണ്ടല്ലോ സഹായിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയോ? അവൻ സമ്പന്നന്മാരെ വെറുതെ വിട്ടുകളയും, എന്നാൽ അവനൊരു പ്രത്യേകതയുണ്ട്, വിശപ്പുള്ളവർക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആമേൻ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ നിവർത്തിക്കും. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ്യ. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആഗ്രഹം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ പോവാ. ഹല്ലേലൂയ്യ. നിന്റെ ആശ നിവർത്തിക്കുന്ന ഒരു ദൈവം, നിന്റെ ആഗ്രഹത്തെ നിവർത്തിക്കുന്ന ഒരു ദൈവം. ആമേൻ. മരുഭൂമിയിൽ നീരൊഴുക്കുകളെ പകരുന്ന ഒരു ദൈവം, വരണ്ട നിലത്ത് നദിയെ പകരുന്ന ഒരു ദൈവം, നിന്റെ മേൽ തന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ അവന്റെ അനുഗ്രഹത്തെയും പകരുന്ന ഒരു ദൈവം. ആശ അമ്മച്ചി, കൊച്ചമ്മേ, വലിയതൊക്കെ ആഗ്രഹിക്കുക. ഇന്ന് പകല് നമുക്ക് വലിയതൊക്കെ ആശിക്കാം. അല്ലല്ല, അപ്പൊ ചിലപ്പോ കൊച്ചമ്മ ചോദിക്കാം, എന്റെ പാസ്റ്ററെ അങ്ങനെ കയറി അങ്ങ് ആഗ്രഹിക്കാൻ ഒക്കുവോ? നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്നതല്ല നമുക്ക് ആഗ്രഹിക്കാൻ ഒക്കത്തുള്ളോ പാസ്റ്ററേ. അല്ലേലയ്യ, നിന്റെ കൊക്കിന് ഒതുങ്ങുന്ന ആഗ്രഹിച്ചോണ്ട് വന്നാൽ നിന്റെ കോങ്ങായിക്ക് ദൈവം പിടിക്കും. അല്ലേലയ്യ, കൊക്കിന് ഒതുങ്ങുന്നത്. എന്താ ഈ കൊക്കിന് ഒതുങ്ങുന്ന ആഗ്രഹം എന്നറിയാ? അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ ഹോം മിനിസ്റ്ററിനെ, അതായത് ഉറിയേലിനെ വിളിച്ചേച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഭൂമിയിലേക്ക് എന്ന് ഇവിടുത്തെ മഹിമയൊക്കെ അവിടുത്തുകാരോടൊന്ന് പറഞ്ഞേച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഉറിയേല് ഭൂമിയിലേക്ക് വന്നു. എവിടെയാ വരണ്ടേന്ന് പുള്ളി ഇച്ചിരി സംശയിച്ചെങ്കിലും ഗോഡ്സ് ഓൺ കൺട്രിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പുള്ളി വന്ന് ലാൻഡ് ചെയ്തത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അതേ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ? മഹാരാമണിലേക്ക് പോയി. കാരണം അവിടെയല്ലേ ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്നേ. അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ കുറെ അച്ചായന്മാർ കുമ്മനാട് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വലിയ കൺവെൻഷനൊക്കെ നടക്കുന്നെങ്കിലും ക്ലാസിക്കൽ പെന്റിക്കോസ്റ്റൽസിന്റെ ശരിയായ ആത്മനിറവുള്ള കൺവെൻഷൻ കാണണമെങ്കിൽ കുറച്ചുകൂടെ പടിഞ്ഞാറോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുമ്മനാട്ട് വന്നു. ഭയങ്കര കൺവെൻഷൻ കാണാൻ വന്നത്. എന്നാൽ മാവിന്റെ ചോട്ടി കുറെ അച്ചായന്മാര് നിന്ന് രാഷ്ട്രീയങ്ങളൊക്കെ പറയുന്നതും കല്യാണാലോചനയൊക്കെ നടത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അല്പം വിഷമം തോന്നി. ഉടനെ ഞാൻ വന്ന ശരിയായ സ്ഥലത്താണോ എന്നൊരു ചിന്ത. ഉടനെ ഒരാച്ചായൻ പറഞ്ഞു, പാസ്റ്ററേ അല്ല ദൂതനെ, നിങ്ങൾ വന്നത് നല്ല സ്ഥലത്തൊക്കെ, പക്ഷേ ഇത് ഒരു കൺവെൻഷൻ നടക്കുന്നതേ ഉള്ളൂ, ശരിക്കും ക്രിസ്ത്യൻ സെന്റർ ഇവിടെയല്ല. ക്രിസ്ത്യൻ സെന്റർ പോണമെങ്കിൽ കുറെ കൂടെ പടിഞ്ഞാറോട്ട് പോണെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ലായ്ക്ക് പുള്ളി വെച്ചു പിടിക്കുകയാണ്. പക്ഷെ വരുന്ന വഴിക്ക് പാടത്തുപാലം വഴിയാ വന്നത്. പാടത്തുപാലം വഴി വന്നപ്പോഴ് ആ വെള്ളത്തിൽ ആ വയലില് ഒറ്റക്കാലിലിരുന്ന് തപസ് ചെയ്യുന്ന കുറെ കൊക്ക്, കൊക്കിനെ കണ്ടപ്പം, തപസ് ചെയ്യുന്നവരെ കണ്ടപ്പം ഈ ദൂതനെ പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് ചെന്നു അവരോട് അദ്ദേഹം കുശല പ്രശ്നം തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ എം കമ്മിങ് ഫ്രം ഹെവൻ ത്രീ സിറ്റി, സ്വർഗത്തിൽ നിന്ന്, മൂന്നാം സ്വർഗത്തിൽ നിന്ന് വരിക, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, മൂത്ത കൊക്കച്ചായൻ ചോദിച്ചു. ഉടനെ പറഞ്ഞു, സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമാം പട്ടണമഹോ, അതിന്റെ ഭംഗി വർണ്ണ്യമല്ല, ദൈവസിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ജീവജല നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ നദീതീരത്ത് പലതരം വൃക്ഷങ്ങളാണ് നിൽക്കുന്നത്, മാസം തോറും പുതിയ പുതിയ ഫലങ്ങൾ അതിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാണാനും നല്ലതാണ്, തിന്നാനും നല്ലതാണ്, അതിന്റെ ഇലയാണെങ്കിൽ സർവ്വരോഗ സംഹാരിയാണ്, ജാതികളെല്ലാം അതിന്റെ ഇലയിൽ നിന്നാണ് രോഗശാന്തി പ്രാപിക്കുന്നത്. ഉടനെ ഈ കൊക്കിന്റെ ലീഡറോട് ചോദ്യം, വെയിറ്റ് 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 തുടങ്ങിച്ചു വാട്ട്, അല്ല അങ്ങ് പറഞ്ഞു സ്വർഗത്തിൽ നദിയുണ്ടെന്നല്ലേ, അത് നദി ജീവജല നദി, അതിന്റെ കരയിലേണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണം, അതെന്താ, ആ നദിയിലെ നത്തക്കൊക്ക ഉണ്ടോ, കൊച്ചു പരലുണ്ടോ, ചെറിയ ഞണ്ടുണ്ടോ, എന്താ കാര്യം എന്നറിയോ, അല്ലെങ്കിൽ ഈ കൊക്കിന് ജീവപുരുഷം അങ്ങോട്ട് ദഹിക്കുകയില്ല, അതിൻ്റെ ടേസ്റ്റ് അതിന് പിടിക്കുകയില്ല, അതിന് വേണ്ടത് കൊച്ചു പരലും കൊച്ചു ഞണ്ടും ഒക്കെയാണ്. ഇതുപോലെ നമ്മുടെ പല കൊച്ചമ്മമാരും ദൈവസന്നി വരുമ്പം അവരുടെ കൊക്കിന് ഒതുങ്ങുന്നതും കാത്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ കൊങ്ങായിക്ക് ദൈവം പിടിക്കണ്ടായെങ്കിൽ കൊക്കിന് ഒതുങ്ങുന്നൊന്നും ആലോചിക്കണ്ട, കൊക്കിന് ഒതുങ്ങുന്നതൊന്നും ആലോചിക്കണ്ട, ഇന്ന് നിന്റെ ദൈവം ആരാണെന്ന് അറിഞ്ഞാഗ്രഹിക്കാൻ തയ്യാറാകുക. നിന്റെ ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ട് ആഗ്രഹിക്കാൻ നീ തയ്യാറാകണം. ആരാ നിന്റെ ദൈവം എന്നറിയാമോ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യാക്കോബിന്റെ ദൈവ സഹായമായി തങ്ങളുടെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാ കാരണം, ഇവിടെ ചങ്കാഴൂരി ദൈവങ്ങൾ കാണും, എന്നാൽ ആ ദൈവങ്ങളുടെ കാറ്റഗറിയിൽപ്പെട്ട ഒരു ദൈവമല്ല യാക്കോബിന്റെ ദൈവം. അവൻ ആരാണെന്ന് എനിക്കറിയാമോ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ് ഈ ദൈവം. ഹല്ലേലൂയ. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്, അവൻ ബദ്ധന്മാരെ അടിച്ചുവിടുന്ന ദൈവമാണ്, അവൻ വിശപ്പുള്ളവർക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്, അവൻ അനാഥനെ സംരക്ഷിക്കുന്നവനാണ്, അവൻ വിധവയെ പരിപാലിക്കുന്നവനാണ്, അവൻ ദുഷ്ടന്റെ വഴി മറിക്കുന്നവനാണ്, അവൻ നീതിമാനെ പരിപാലിക്കുന്നവനാണ്, അവൻ എന്നേക്കും വാഴുന്ന സിംഹാസനസ്ഥനായ ദൈവമാണ് നിന്റെ ദൈവം. നിന്റെ ദൈവം വലിയ ദൈവ. നിന്റെ ദൈവം നിന്റെ സകല പ്രശ്നങ്ങളെക്കാളും വലിയ ദൈവ. നിന്റെ സകല ആവശ്യങ്ങളെക്കാളും വലിയ ദൈവ നിന്റെ ദൈവം. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നേ, നിന്റെ ദൈവം ആരാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചൊക്കെ ആഗ്രഹിക്കുക. സ്തോത്രം, സ്തോത്രം. കൊക്കിന് ഒതുങ്ങുന്ന ആഗ്രഹിക്കണ്ട, ദൈവത്തിന്റെ കരങ്ങളില് ഒതുങ്ങുന്ന ആഗ്രഹിക്ക. ഹല്ലേലൂയ. ഒരു ചെരുപ്പ് തന്നെ വാല്ലുവന്റെയും കീറിയ ചെരുപ്പ് തുന്നി അഹോവൃത്തി കഴിക്കുന്ന ഒരു ചെരുപ്പ് തുന്നി. എന്നാൽ അവൻ്റെ ആ പഴയ കടയിൽ, ആ നാറുന്ന കടയിൽ, അതിൻ്റെ ഭിത്തിയിൽ ഭൂഗോളത്തിൻ്റെ ഒരു പടമുണ്ട്. എപ്പോഴെ തലപൊക്കി നോക്കിയാലും ആ ഭൂഗോളത്തിൽ ഇന്ത്യയുടെ ആ നാലതിരിനകത്തായിരിക്കും അവൻ്റെ കണ്ണ് ചെന്ന് പതിക്കുന്നത്. സ്തോത്രം. മരിച്ച ഭർത്താവ് തീക്കകത്ത് വെന്ത് കരിയുമ്പോൾ അലമുറയിട്ട് നിലവിളിക്കുന്ന അവന്റെ ഭാര്യയെ കൈയും കാലും കെട്ടി അതേ തീയിലേക്ക് വലിച്ചെറിയുന്ന നാറുന്ന ഇന്ത്യ, കണ്ണിക്കണ്ടതിനെയൊക്കെ ദൈവങ്ങളായി ആരാധിക്കുന്ന ഹീദനിസത്തിന്റെ ഇന്ത്യ, ഇരുളടഞ്ഞ ഇന്ത്യ, പാഗനിസത്തിന്റെ ഇന്ത്യ, ആമേൻ, മന്ത്രവാദവും ആമേൻ ദുർമന്ത്രവാദവും ദുർശക്തികളും കൊണ്ട് നിറഞ്ഞ അന്ധകാര നിബിഡമായ ഇന്ത്യ, അവന്റെ ഉള്ളം കത്താൻ തുടങ്ങി. ഈ ഇന്ത്യയിൽ, ഈ പ്രാന്താലയമായ ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ വെള്ളി വെളിച്ചം ആരവേശും ആരവേശും. അവന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു, ദൈവത്തിന് ഇന്ത്യയെ രക്ഷിക്കണേ, ദൈവം രക്ഷിച്ചോളും, നിന്റെ സഹായമൊന്നും ദൈവത്തിന് വേണ്ട. പക്ഷേ അവന്റെ ഉള്ളം പിന്നെയും കത്തി, അവൻ പിന്നെയും നിലവിളിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ അയക്കുമെന്ന്. ഹല്ലേലൂയ. എങ്ങനെ പോകാനാ? സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ വല്ലവന്റെയും ചെരുപ്പ് തുന്നി കിട്ടുന്ന പൈസ കൊണ്ട് വേണം. ഇവൻ എങ്ങനെ ഇന്ത്യക്ക് പോകും? ഹല്ലേലൂയ. എന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കാൻ തുടങ്ങി. ആമേൻ. He started to expect something great from the Lord so that he can attempt great things for the Lord. ഹല്ലേലൂയ. 1793 ആ ചെരുപ്പ് തുന്നി സെറാംപൂർ എന്ന് പറയുന്ന പട്ടണത്തിൽ വന്ന് കാലുകുത്തി. അവൻ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ആധുനിക മിഷണറി സമൂഹത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം കേറി. ഹല്ലേലൂയ. ഇന്ത്യയിലെ 46 ഭാഷകൾ പഠിച്ച് വിശുദ്ധ തിരുവഴുത്ത് കുറഞ്ഞത് ചില അധ്യായങ്ങളെങ്കിലും 46 ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്ത ആധുനിക മിഷൻ സമൂഹത്തിന്റെ പിതാവായി അവൻ മാറിയതിന് കാരണം എന്താണെന്നറിയാമോ? അവന്റെ ദൈവം ആര് എന്നവൻ അറിഞ്ഞു. അതിനനുസരിച്ച് അവൻ വിശ്വസിച്ചു, അവൻ പ്രതീക്ഷിച്ചു. Do you know what is our failure? നമ്മുടെ പരാജയ കാരണം എന്താണെന്നറിയാവോ? ഇസ്രായേൽ ജനത്തിന്റെ അതേ പരാജയ കാരണം. അവർ പരാജയ കാരണം എന്തായിരുന്നു? ദൈവം പറയാ, യവന്മാര് ഒന്നും രണ്ടും വട്ടമല്ല, 10 വട്ടം യുവത്വങ്ങള് എന്നെ കളിയാക്കി, എന്നെ കൊച്ചാക്കി, എന്നെ കോൽപ്പിച്ചു. ദൈവം ദുഃഖത്തോട് പറയാ, എന്റെ അത്ഭുത പ്രവൃത്തികൾ ഒക്കെ കണ്ടിട്ടും യവന്മാര് ഈ ജനം എന്നെ കോപിപ്പിച്ചു, എന്നെ കൊച്ചാക്കി. ഒരു വട്ടമായിരുന്നു ഞാൻ സഹിച്ചേനെ, 2 വട്ടമായിരുന്നു സഹിച്ചേനെ, 10 വട്ടം യവന്മാരെന്നെ കൊച്ചാക്കി. നിങ്ങൾ ചോദിക്കും, എവിടെ വാസ് ഈ 10 വട്ടം? സംഖ്യാപുസ്തകം വായിക്ക്, 78 സങ്കീർത്തനം വായിക്ക്, അവിടെ കാണും ഒരു ഫ്രേസ്. ഈ യഹൂദന്മാര് ഇസ്രായേൽ ജനം ദൈവത്തെ കുറിച്ച് ചോദിച്ച ചോദ്യം, can God make a table for us before the enemies? ശത്രുവിന്റെ മുൻപാകെ മേശ ഒരുക്കാൻ, ആമേൻ, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് ഒക്കുവോ? എന്റെ കൊച്ചമ്മേ, ദൈവത്തിന് ഒക്കാത്ത എന്തുവാ? ഒക്കാത്ത വല്ല ഉണ്ടോ ചയ? ദൈവത്തിന് കഴിയാത്ത വല്ല ഉണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് സകലതും കഴിയും. എന്റെ ദൈവം മറ്റ് ദൈവങ്ങളെ പോലല്ല, എന്റെ ദൈവം കഴിവുള്ള ദൈവ, എന്റെ ദൈവം കഴിവുള്ള ദൈവ, ഞാനും നീയും സേവിക്കുന്ന ദൈവം കഴിവുള്ള ദൈവ. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉണ്ടാക്കാൻ അവന് കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അവന് കഴിയും. ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി നിനക്ക് വേണ്ടി ചെയ്യാൻ നിന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന തന്റെ ആത്മാവിനാൽ അവന് കഴിയും. നിന്നിൽ സകല കൃപയും പെരുക്കാൻ അവന് കഴിയും. ഒക്കുവെന്ന്, ദൈവത്തിന് ഒക്കുവോ? ആദ്യത്തെ ചോദ്യം, ദൈവത്തിന് മരുഭൂമിയിൽ വഴിയുണ്ടാക്കാൻ ഒക്കുവോ? ഒക്കുവോ മാമേ? ദൈവത്തിന് മരുഭൂമി വഴിയുണ്ടാക്കാൻ ഒക്കുവോ? ഏ അല്ലല്ലേ, ചോദിച്ചവന്മാരാരാ നിങ്ങൾക്കറിയോ? എന്തായാലും ഇവിടെ വന്ന് ഞെളിഞ്ഞു നിന്നോണ്ടല്ലയോ ചോദിച്ചേ? ഇവിടെ മാർ എങ്ങനെയോ വന്നേ അച്ചായൻ, ഇവിടെ വന്ന് നിന്നല്ലയോ ചോദിച്ചേ? അച്ചായൻ എങ്ങനെയാ ഇവിടെ എത്തിയേ അറിയാവോ? എങ്ങനെയാ വന്നേന്ന്, ഏത് വഴിയാ വന്നേ നിങ്ങൾക്ക് അറിയാവോ? ചെങ്കടലിൽ ചെങ്കൽപാത ഒരുക്കിയല്ലേ ദൈവടെ കൊണ്ടുവന്നേ. എന്റെ അമ്മമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കിയേ. വഴിയില്ലാത്തടുത്തല്ലേ ദൈവം നിനക്ക് വഴി ഒരുക്കിയത്? നീ പ്രതീക്ഷിക്കാത്ത ഇടത്തല്ലേ ദൈവം വഴി ഒരുക്കിയത്? വഴി ഒരുക്കുമവൻ ആഴിയതിൽ വലം കൈ പിടിച്ചവൻ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടലും വല്ലഭൻ പുതുവഴി തുറക്കും. വല്ലഭൻ പുതുവഴി തുറക്കും. ഇന്ന് രാ പകല് നിന്റെ മുൻപിൽ ശത്രു കൊട്ടിയടച്ചിരിക്കുന്ന വഴി അവൻ തുറക്കുകയാണ്. ആ വഴി അവൻ തുറന്നു വരികയാണ്. ഹല്ലേലൂയ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, നിനക്ക് തനിയെ വാതിൽ തുറക്കാൻ കഴിയില്ല. എന്നാൽ നിനക്ക് മുൻപായി ചെന്ന് ഇരും പോടാമ്പൽ തകർത്ത് താമ്ര വാതിൽ തകർത്ത് വഴി ഒരുക്കുന്നവൻ ഇവിടം വരെ കൊണ്ടുവന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയും വഴി തുറക്കും, വഴി തുറക്കും. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്നു വരിക, തുറന്നു വരിക, തുറന്നു വരിക, തുറന്നു വരിക. ആ വാതിൽ തുറന്നു വരിക. രണ്ടാമത് ഒരു ചോദ്യം, ക്യാൻ ഗോഡ് പ്രിപ്പയർ എ ടേബിൾ ഫോർ അസ് ഇൻ ദ വിൽഡർനെസ്? മരുഭൂമിയിൽ ഒരു മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയോ? മരുഭൂമിയിലെ മന്ന തരാൻ ദൈവത്തിന് കഴിയോ? സ്തോത്രം. ഇതാരാ ചോദിച്ചെന്നറിയോ? അല്ലേലിയ, കഴിഞ്ഞ ആഴ്ച സഭായോഗത്തിന് സന്തോഷിപ്പിക്കുന്ന വാക്യം വായിക്കുന്നെന്നും പറഞ്ഞ് പാസ്റ്റർ മോസസിന്റെ ചങ്കിലിട്ട് കേറ്റത്തൊക്കെ ഒണ്ണം വാക്യം വായിച്ച പുള്ളികളായിവിടെ. എന്താ വായിച്ചെന്നറിയോ? ഞങ്ങൾ അവിടെ അവിടെ ഇറച്ചിക്കലത്തിന്റെ അരികത്തിരിക്കുമായിരുന്നു. എവിടെ എവിടെ ഇവരെ ഇറച്ചിക്കലത്തിന് അടുത്തിരുന്നേ? അല്ലല്ല, നാറുന്ന ചെളി വെട്ടി, നാറുന്ന ചെളി ചുമന്ന് കച്ചുപോലും ഇല്ലാതെ വൈക്കോല് പോലും ഇല്ലാതെ എണ്ണം തികയ്ക്കേണ്ടതിന് വൈക്കോലുണ്ടാക്കിയ അവന്മാർ പറയ, ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അരികത്തിരിക്കുമായിരുന്നു. സത്യ ആര് പറഞ്ഞേ? ആര് പറഞ്ഞു സത്യ? ഗോശൻ ദേശത്താ ഇവരെ കൊണ്ടുപോയി പാർപ്പിച്ചേ. ഹല്ലേലിയ, ഗോതമ്പിൻ കാമ്പ് കൊണ്ടുള്ള ചപ്പാത്തിയും മത്തൻ കറിയായമാർ തിന്ന ദിവസവും ഈ സഹോദരിമാര് ശരിക്ക് തിന്നവരാ. അതുകൊണ്ടാ പ്രസവ സമയമാകുമ്പോട് അങ്ങ് ഫറവോനയച്ച നേഴ്സ് കൊച്ചമ്മ വരുന്നതിന് മുമ്പേ എവള് കൊച്ചിനെ പ്രസവിച്ച് കൊച്ചിനെ ഒളിപ്പിക്കുന്നേ. കാരണം നല്ല തറവുള്ള കൊച്ചമ്മമാരായിരുന്നവര്, വല്ലതും തിന്നു കിടന്ന കൊച്ചമ്മമാര്. സ്തോത്രം. മട്ടൻ കരയുന്ന പിന്നെ തറം കിട്ടുകയല്ലേ? അല്ലേലിയ, അവന്മാര് പറഞ്ഞ സത്യ ഇറച്ചിക്കലത്തിന്റെ അരികത്തിരിക്കാതെ നിന്ന്. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അവിടെ ഈ ഫറവോ രാജാവിന്റെ പട്ടാളക്കാരെ അവന്റെ സൈന്യം അവരെന്നെ തിന്നതെന്ന് ഞാൻ അറിയാവോ? ചിറ്റുള്ളിയും വെള്ളുള്ളിയും അവൻ അവൻ കുമ്പളങ്ങായും ചൊരയ്ക്കായും മത്തങ്ങായും വിറ്റാമിന് ഊപോലും ഇല്ലാത്ത വെജിറ്റബിൾസ് മടിച്ച ഫറവോന്റെ പട്ടാളക്കാർ ജീവിച്ചേ. എന്നാൽ ഈ അടിമത്തത്തിന്റെ നാട്ടിൽ ഓടിയ വേല ചെയ്യുന്നതിന്റെ ഇടയ്ക്കും സ്വർഗത്തിലെ ദൈവം അവർക്ക് മട്ടൻ കറിയും ചപ്പാത്തിയും കൊടുത്തെങ്കില്, ശത്രുവിന്റെ മുൻപില് നിനക്ക് മേസി ഒരുക്കെങ്കില്, ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത നിനക്ക് നിന്റെ ജീവനും ഭക്തിക്കുമായത് മുഴുവൻ തരാൻ എന്റെ ദൈവത്തിന് കഴിയില്ലേ? അവന് തരില്ലേ? അപ്പൊ രണ്ട് ചില കൊച്ചമാരി അയക്കാം, എന്താ പാസ്റ്ററെ അങ്ങ് അങ്ങ് ആകാശത്തിൽ നിന്ന് കെട്ടി ഇറക്കി തരുവോ? പിന്നെ അവിടെ കുമ്പളം താനത്തു നിന്ന് കൊണ്ടുവന്നാന്നോ നീ ഇതുവരെ തിന്നേ? കേരളത്തിൽ നിന്ന് ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടുവന്ന കാച്ചിലും ചേനയാണോ ഇതുവരെ നീ തിന്നേ? ദൈവം കെട്ടിയിറക്കിയല്ലേ ഇതുവരെ തിന്നേ? ഇതുവരെ ദൈവം തന്നെങ്കിൽ ഇനിയും തരാൻ അവൻ ശക്തനാ, ഇനിയും തുറക്കാൻ അവൻ ശക്തനാ, ഇനിയും നടത്താൻ അവൻ ശക്തനാ. മേശ ഒരുക്കും, മേശ ഒരുക്കാൻ ദൈവം ശക്തനാ. അത് കഴിഞ്ഞപ്പം അരി കഴിക്കുക, ഇനിയേ ഇച്ചിരി വെള്ളവും കൂടെ തരുമോ? അവൻ്റെ ഈ ചോദ്യം കേട്ടാൽ 200 മില്ലി കൊള്ളുന്ന കുപ്പിക്കകത്ത് ഓരോ കുപ്പി വെള്ളം എഞ്ചിനെല്ലാം കൈ കൊടുക്കണം. ഹല്ലേലൂയ. പക്ഷേ 200 മില്ലിയുടെ കുപ്പിയല്ല ദൈവം കൊടുത്തു. മോശയോട് പറഞ്ഞു, മോശേ എടാ അവിടെ ഒരു പാറയിലടാ, ആ പാറയുടെ അടുത്ത് ഞാൻ തന്ന വടിയില്ലേ, നിന്റെ അമ്മായിയപ്പന്റെ ആടിനെ മേച്ചോണ്ട് നടന്നപ്പം ഉണ്ടായിരുന്ന കാത്തുവടി എന്റെ കൈ തന്നിച്ച് പിന്നെ എന്റെ തിരിച്ചു കണക്കുന്നില്ലേ ആ വടിയേ. അതുകൊണ്ട് നീ വരണം, ഞാൻ നിൽക്കുന്ന പാറയില് നീ ഒരു വീക്ക് കൊടുക്കണം, പോരാട്ടി അടിക്കണം, ഞാൻ ഇതിനൊക്കെ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മോശ ദൈവം പറഞ്ഞതുപോലെ കയ്യിലിടുന്ന അധികാരത്തിന്റെ വടി, ദൈവത്തിന്റെ വടി, ദൈവസനയിൽ സമർപ്പിച്ച വടി, അതുമായിട്ട് ചെന്ന് പാറക്കിട്ട് ഒരടി അടിച്ചു. ഹല്ലേലൂയ. സംഭവിച്ചത് എന്താണെന്ന് അറിയോ? നദികളും ചാടി പുറപ്പെട്ടു, നദികളും ചാടി പുറപ്പെട്ടു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ അവര് പിന്നെ എല്ലാ നാളും കുടിക്കത്തക്കണം. എവിടെല്ലാം അവന്മാര് പോയോ പുറകെ നദി ചെന്നോണ്ടിരിക്കുക, എങ്ങോട്ടൊക്കെ പോയോ നദി അങ്ങോട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം ഒരു ഉറവ തുറന്നാൽ അത് എന്നേക്കുമുള്ള ഉറവയാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവം അല്ലേ? അവിടെ ഒരു കാര്യമുണ്ട്, നദികളും ചാടി പുറപ്പെട്ടു എന്ന് പറഞ്ഞ് സംഗീതത്തിന്റെ കാര്യം നിർത്തിയില്ല. തീക്കൽപ്പാറയിൽ നിന്ന്, തീക്കൽപ്പാറ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഏഴ് അയലത്ത് പോലും വെള്ളത്തിന് മയവില്ലെന്ന. ഹല്ലേലൂയ. കുഴൽക്കിണർ കുഴിക്കാന് എഞ്ചിനീയർമാര് വന്നേച്ച് ആമേൻ 600 അടി താഴ്ത്തിയാലും വെള്ളം കിട്ടുകയില്ല. അതാണ് തീക്കൽപ്പാറ. ഹല്ലേലൂയ. തീക്കൽപ്പാറയിൽ നിന്ന്, ഹല്ലേലൂയ, നദികൾ മാത്രമല്ല പുറപ്പെട്ടത്, എണ്ണയും തേനും കൂടെ ചാടി പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം നീ വെള്ളം ചോദിക്കുന്നെങ്കിൽ നിന്നെ റിഫ്രഷ് ചെയ്യുന്ന വെള്ളം കൊണ്ട് നിർത്തില്ല. നിന്റെ ഈ കടന്തൽ കുത്തിയ മോന്തയെ ഒന്ന് മാറ്റാൻ ഹല്ലേലൂയ എണ്ണയും കൂടെ തരാൻ പോവുക. ഹല്ലേലൂയ. നിന്റെ ഈ തളർന്ന ആത്മാവിന്റെ സ്ഥിതിക്കൊരു വ്യത്യാസം വരുത്താൻ ഹല്ലേലൂയ തേനും കൂടെ തരാൻ പോവുക. നിന്റെ അകത്ത് ബലം നൽകുന്ന തേനും നിന്റെ മുഖത്ത് മിനുക്കുന്ന എണ്ണയും നിന്നെ റിഫ്രഷ് ചെയ്യുന്ന വെള്ളവും തന്ന് ചോദിച്ചതിന്റെ അപ്പുറത്ത്, നിനച്ചതിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം. അത് കഴിഞ്ഞപ്പോ അവർക്കൊരു ചോദ്യം, ഇനി ഇച്ചിരി ഇറച്ചിയും കൂടെ തരുമോ? ഈ ചോദ്യം കേട്ടാൽ ആലപ്പുഴ പോയി ഹല്ലേലൂയ പക്ഷിപ്പണി പിടിച്ച സകല താറാവിനെയും കൊണ്ടുവന്ന് യോമാർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ തിരുവല്ലായി കയറി ഹല്ലേലൂയിലെ ചവറ് പോലെ ഇരിക്കുന്ന ബോയിലർ ചിക്കനെ കൊണ്ടുവന്ന് യോമാർക്ക് ഓരോ 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 കാലോ ചിറകോ കാണ പറിച്ചു കൊടുക്കണം. പക്ഷെ ദൈവം എന്നെ ചെയ്തെന്നറിയോ? ദൈവം എവന്റെ കൊതിക്ക് എന്നെ ചെയ്തതെന്നറിയോ? ദ ബെസ്റ്റ്. ദൈവം തരുമ്പോഴുണ്ടല്ലോ, ഏതെങ്കിലും അല്ല തരുന്നേ, ഹി ഗിവ്സ് ദ ബെസ്റ്റ്. ദൈവം തരുമ്പം ബെസ്റ്റാ തരുന്നേ. അവൻ തന്ന പശുവിന്റെ വെണ്ണയാ തരുന്നേ, അവൻ തന്നാലെ പാറയിലെ തേനാ തരുന്നേ, അവൻ തന്നാലെ ഗോതമ്പിൻ കാമ്പിന് ചപ്പാത്തിയാ തരുന്നേ, അവൻ തന്നാലുണ്ടല്ലോ ഹല്ലേലൂയ ദ ബെസ്റ്റ് മെഡിക്കേറ്റഡ് മീറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള, തിന്ന ഒരു കുഴപ്പവും ഇല്ലാത്ത, പൊരിച്ചു തിന്നാൻ ബഹുരസമായ ഹല്ലേലൂയ കൊയിൽസിനെ അദ്ദേഹം തരുന്നു. പ്രൈസ് ദ ലോർഡ്. പിന്നെ വയറിഞ്ഞു തിന്നോണം കേട്ടോ, ദൈവം തന്നാന്ന് പറഞ്ഞു എല്ലാം കൂടെ വലിച്ചു മാറി തിന്നരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രം 40 വർഷം മരുഭൂമിയിൽ ജനം നടന്നു, പട്ടിണി കിടന്ന്, ഒറ്റ ഒരുത്തൻ ചത്ത ചരിത്രമില്ല. എന്നാണ്ടല്ലോ വയററിയാതെ ദൈവം തന്നാന്ന് പറഞ്ഞു വലിച്ചു മാറി കയറ്റി തിന്ന് അതിസാരം പിടിച്ചു 1000 കണക്കിനാ ചത്തത്. അതുകൂടെ ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം തരുന്നതല്ല കൂടെ നിനക്ക് വഴി കയറ്റാനല്ല, നിന്നെ അനുഗ്രഹത്തിന്റെ ചാനലാക്കാനാ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. എല്ലാം നിന്റെ ആന്ന് പറഞ്ഞുകൊണ്ട് തിന്നരുത്. ഹല്ലേലൂയ. ബെസ്റ്റ്, ഏറ്റവും നല്ല കാടൽ കാട പക്ഷികൾ. എവിടുന്ന ഈ കാട വന്നേ? മരുഭൂമിയിൽ ഒറ്റ കാട പോലെ ഇല്ല. ഹല്ലേലൂയ. ഹമീൻ. അപ്പുറത്ത് കടലിൽ നിന്നായി അവര് കയറി വന്ന, കടലിലാണേ കാടയുടെ തൂവല് പോലും ഇല്ല. കടലിൽ കാടയില്ലെന്നേ, മരുഭൂമി കാടയില്ല, കാട്ടിലാ കാട. ഹല്ലേലൂയ. പിന്നെ എവിടുന്നാ ഈ കാട വന്നേ? വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, കടലിൽ നിന്നാ വന്നേ, ഇല്ലാത്തടത്ത് നിന്നാ വന്നേ. അതെങ്ങനാ ഇല്ലാത്തടത്ത് നിന്ന് എങ്ങനെയാ കാട വന്നേ? അവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് എഴുതിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ കടലിൽ കളിക്കാനുണ്ടാക്കിയ ലിവ്യദാനികളുണ്ട്. അതിൻ്റെ തലയെ ചതച്ച്, അതിൻ്റെ തല പൊട്ടിച്ച്, അതിൻ്റെ ബ്രെയിനിനെ കാടകളാക്കി മാറ്റി പറത്തി ദൈവയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്ക. മല്ലന്മാരുടെ ആഹാരം അവർക്ക് കൊടുക്കാൻ സ്തോത്രം. ഇന്ന് പകല് എവിടുന്ന് വരുമെന്നൊന്നും നീ നോക്കണ്ട. നീ പ്രതീക്ഷിക്കാത്ത ഉറവിടം ദൈവത്തിനുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ഉറവ ദൈവത്തിനുണ്ട്. നീ സ്വപ്നം കാണാത്ത, ഒരിക്കലും ആരും സ്വപ്നം കാണാത്ത ഉറവകളാ ദൈവം തന്റെ ജനത്തിനു വേണ്ടി തുറക്കുന്നത്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതല്ലേ. സ്തോത്രം. ഞാൻ എന്തേ പറഞ്ഞു വരുന്നേ? ഹല്ലേലൂയ. ദൈവത്തെ കൊച്ചാക്കണ്ട, ദൈവത്തെ ചെറുതാക്കണ്ട. വിശ്വാസം എന്ന് പറയുന്നത് വലിയത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വൻ കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് വിശ്വാസം. എന്താ വിശ്വാസം? എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതകളെ, സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ നിങ്ങളുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിലയിരുത്താതെ ദൈവം പറയുന്നതിന് ആമേൻ എന്ന് പറയുന്ന വിശ്വാസം. പറഞ്ഞോ, മനസ്സിലായോ? ഞാൻ പറഞ്ഞോ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. വസ്തുതകളെ, ചുറ്റുപാടുകളെ, സാഹചര്യങ്ങളെ നിങ്ങളുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിലയിരുത്താതെ അതിൻ്റെ അപ്പുറത്ത് ദൈവം എന്തു പറയുന്നു അതിനാമേൻ എന്ന് പറയുന്നതാണ് വിശ്വാസം. ഇത്രയത്ര ഉദാഹരണങ്ങൾ തിരുവെടുത്തിലുണ്ട്. വി അണ്ടർസ്റ്റാൻഡ് അവർ വേൾഡ് ബൈ അവർ സെൻസ് പെർസെപ്ഷൻ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നാം നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത്, നമ്മുടെ ചെവി കൊണ്ട് കേട്ടത്, നമ്മുടെ കൈ തൊട്ടത്, നമ്മുടെ നാക്ക് രുചിച്ചത്, ഹല്ലേലൂയ, നമ്മുടെ മൂക്ക് മണത്തത്, ഇങ്ങനെയാ നമ്മള് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നേ. എന്നാൽ ഞാൻ പറയാം, എന്നോട് എന്റെ പഞ്ച ഇന്ദ്രിയങ്ങൾ അഞ്ചുകൂടെ ഒന്നിച്ച് നിന്നുകൊണ്ടൊരു പ്രഖ്യാപനം എന്താണെന്നറിയോ? രക്ഷയില്ല വൈദ്യരേന്ന്. രക്ഷയില്ല വൈദ്യരെ, ഒന്നും നടക്കത്തില്ലെന്ന്, ഒരു രക്ഷയില്ലെന്ന്. അപ്പോഴ ദൈവം എന്നെ തുറിച്ചു നോക്കിയിട്ട് പറയാ, എടക്കുട്ട, നീ ഇന്നെന്റെ രക്ഷ കാണും. നീ ഇന്നെന്റെ എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചൂടെ എന്നോട് പറയുന്നു രക്ഷയില്ല വൈദ്യരേന്ന്. അപ്പൊ ദൈവം പറയുന്നു നീ എന്റെ രക്ഷ ഇന്ന് കാണും. ഇതിലേതിന് ആമേ പറയും? ആരുടെ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ, ദൈവം പറഞ്ഞ ആമേൻ പറയാൻ നീ തയ്യാറാണോ? നീ രക്ഷ കണ്ടിരിക്കും, നീ രക്ഷ കണ്ടിരിക്കും. ഹല്ലേലൂയ, നീ രക്ഷ കണ്ടിരിക്കും. സ്തോത്രം, സ്തോത്രം. എത്ര ഉദാഹരണത്തിന് എടുത്തുള്ളേ. നട്ടുച്ച നേരമായി, 12:30 ഊണിന്റെ ടൈമായി. നമ്മൾ ഉപവാസം ആയതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കാത്ത, അല്ലാത്തവര് ഊണിന്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഭുജലവൃക്ഷത്തിന്റെ ചുവട്ടില് 100 വയസ്സായ അപ്പച്ചൻ കുത്തിയിരിക്കുക. അപ്പോഴാണ് അടുക്കളയിൽ നിന്നൊരു വിളി, അഡോണായി, ലഞ്ച് ഈസ് റെഡി, യജമാനനേ, ഊണ് റെഡിയാ. നമ്മുടെ അമറച്ചാനായിരുന്നേ അന്നരെ ചാടി കഴിഞ്ഞിട്ട് കൈയും കഴുകി തിന്നാൻ പോയി കുത്തിയിരുന്നേനെ. പക്ഷേ ഈ അവറാച്ചായൻ തലമുക്കി നോക്കി, 3 പേര് നല്ല തിന്ന ആളെന്ന് ഉണ്ണിയെ കണ്ടറിയത്തില്ലേ? ഊരിലെ പഞ്ഞം നല്ല കൊടുത്ത് കടിച്ച 3 എണ്ണം കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടിച്ചെന്ന് ആമേൻ വീണ്, അതെ, അവരെ സ്വീകരിച്ച് പുച്ചിലവൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് കാലി കഴുകാൻ വെള്ളം കൊടുത്തിച്ച് അടുക്കളയിലേക്ക് ഒരു വിളി, സാറായി, കണ്ട വിളി, ഇങ്ങോട്ട് വിളിച്ചത് അഡോണായി എന്നാ, യജമാനനെ. അങ്ങോട്ട് വിളി വിളിച്ചെങ്ങനെയാണെന്നറിയോ? എന്റെ രാജകുമാരിയെന്ന്. ശ്രദ്ധിച്ചോണം സ്തോത്രം. അച്ചാച്ചനെ അഡോണായി എന്ന് വിളിച്ചു നോക്ക്, നിന്നെ രാജ്യാക്കാതെ അച്ചാച്ചൻ വിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ചാച്ചൻ നിന്നെ രാജ്യാക്കണമെങ്കിൽ നിന്റെ അച്ചാച്ചനെ നീ രാജാവാക്കിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സഹോദരി നിന്നെ അച്ചാച്ചാന്ന് വിളിക്കണോ? മോളേന്ന് വിളിച്ചു നോക്ക്, അപ്പോഴറിയാം. ഹല്ലേലൂയ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഹല്ലേലൂയാ. അഡോണായ് സാറായി എന്താ പറഞ്ഞേ? സാറായി, വി ഗോട്ട് 3 more guests. അയ്യോ, അമ്മച്ചിയുടെ വെപ്രാളം കാണണം. ഇന്നൊരു സാൻഡ്വിച്ച് കൊണ്ട് കാര്യം ചെയ്യാനായിട്ടിരുന്നയാ. 3 എണ്ണത്തിന് എങ്ങനെയാ? ഒരു പരിപാടിയില്ല, ചുരുക്കി പറയാം, അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. സമയമുള്ളപ്പോ പറഞ്ഞോളാം. സമയമില്ല, പെട്ടെന്നാണ് തടുപ്പിച്ച കാളയേർത്ത് ബീഫ് കറി ഉണ്ടാക്കി, 3 അടങ്ങഴി മാവിന്റെ ചപ്പാത്തിയും റെഡി. ഓരോന്നിന്റെ അടുത്ത് കൊണ്ട് വിളമ്പാന്നരം പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര തിന്നാലും 1 അടങ്ങഴി മാവിന്റെ ചപ്പാത്തി ഒരാൾ തിന്നാവൂ. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയതാ. 1 അടങ്ങഴി മാവ് വെച്ച് 3 അടങ്ങഴി. പക്ഷെ കോമ്പൻസേറ്റ് ചെയ്യാൻ പേട്ടുകാളയല്ല പിടിച്ചത്, തടുപ്പിച്ച കാളയാർത്തേക്കുന്ന ഇഷ്ടം പോലെ ഇറച്ചി തിന്നോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇറച്ചിയൊക്കെ തിന്ന് കഴിഞ്ഞ് കൈയൊക്കെ കഴിഞ്ഞ് വെച്ച് നിൽക്കുമ്പോ കർത്താവ്, ഹല്ലേലൂയ. അതിൽ ഒരാൾ കർത്താവായിരുന്നല്ലോ. കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുണ്ടാ എന്ത് കുട്ട, എന്തുണ്ടാ വിശേഷം? ഉടനെ അബ്രഹാം പറഞ്ഞു, കർത്താവ് വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ കർത്താവ് ചോദിച്ചു, ഏടാ നിന്നോട് ഞാൻ പണ്ട് പറഞ്ഞൊരു വാക്തത്വം നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴല്ലേ അവൻ ആള് മാറിയേ. ഓർമ്മയുണ്ടോന്നോ? ഇന്നലെ മിനി ഞാൻ ഒന്നല്ല നീ പറഞ്ഞേ, 25 വർഷത്തിന് മുമ്പാ നീ പറഞ്ഞേ. ഞാൻ വിചാരിച്ചു നീ മറന്നെന്ന്. അതുകൊണ്ട് പിന്നെ അവള് പറഞ്ഞനുസരിച്ച് ഞാൻ കുറുക്കു വഴിയൊക്കെ നോക്കി. ഇപ്പൊ എനിക്കൊരു ചെറുക്കനുണ്ട്, അത് മതി. ഒന്ന് കർത്താവ് പറഞ്ഞു, എടാ അത് പോരാ, ഞാൻ അവിടെ അവന്റെ കാര്യമല്ല പറഞ്ഞേ, നിന്റെ ഭാര്യ സാറായി പ്രസവിക്കുന്ന മകന്റെ കാര്യം പറഞ്ഞ അടുത്ത വർഷം ഞാൻ വരുമ്പോഴേ, ഹല്ലേലൂയ, അമ്മേ നീ കുഞ്ഞിനെ പിടിച്ച് രാരിര പറഞ്ഞോണ്ടായിരിക്കും നിൽക്കുന്നേ. യവൻ പൊട്ടിച്ചിരിച്ചു പോയി. ആ കണ്ടപ്പോ പിന്നെ സാറാമ്മച്ചിക്ക് അതിനേക്കാൾ ചിരിയല്ലേ. ഉടനെ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ചെറുക്കന് പേരിടാൻ നീ തപ്പിയൊന്നും വേണ്ട, ചിരിക്കുടുക്കേന്ന് തന്നെ ഇട്ടോളാൻ പറഞ്ഞു. ഹല്ലേലൂയ, ചിരിക്കുടുക്കേന്ന്, ഹല്ലേലൂയ, ചിരിക്കുടുക്കേന്ന് ഇട്ടോളാൻ പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഞാന് ആ കഥ വിട്ടുപോകാ. ഞാന് ഞങ്ങളുടെ തേവലക്കര കുടുംബയോഗത്തിന് പോയി. എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് ജോഷുവ മാറിക്നാത്യോസ് തിരുമേനി. പുള്ളിയുണ്ട് അവിടെ എപ്പിസ്കോപ്പാമാര്, കോറെപ്പിസ്കോപ്പാമാര് 8 എണ്ണമുണ്ട്. ഇതിൻ്റെ ഇടയിൽ പെന്തിക്കോസിലെ പാസ്റ്റർ ഞാനും ഉണ്ട്. എന്നാൽ കുരുടാമണ്ണിൽ അയിരൂര് കെട്ടിച്ച ഞങ്ങളുടെ കൊച്ചമ്മ എന്നെ ആദ്യമായിട്ട് കാണുക. എന്നെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ തിരുമേനിയും കോറെപ്പിസ്കോപ്പാമാരെയും ഒക്കെ വിട്ടച്ച് കൊച്ചമ്മ വന്ന് എന്നെ കയ്യെ പിടിച്ചു, പാസ്റ്ററെ എനിക്കൊരു കാര്യം പറയണ്ട്. ഞാൻ ചോദിച്ചു, എന്തുവാ പാസ്റ്ററേ? എൻ്റെ മോന് കോഴിച്ചേരി പൊയ്യാനി ഹോസ്പിറ്റലിലെ ഡോക്ടറാ, എൻ്റെ മരുമോളും ഡോക്ടറാ, പൊയ്യാനി ഹോസ്പിറ്റലിൽ തന്നെയാ. അവര് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായി. എന്നാല് ഞാൻ കേട്ടു പാസ്റ്റർ കോശിവേദ്യം പാസ്റ്റർ പ്രാർത്ഥിച്ചു ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടെന്ന്. ഒന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ മല്ലപ്പള്ളിയിലൊരു കൺവെൻഷൻ വരുന്നുണ്ട്, അന്ന് ഇച്ചിരി നേരത്തെ വരാം, രണ്ടുപേരും വീട്ടിൽ കാണണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞതുപോലെ ആ ദിവസം രണ്ടുപേരും കൃത്യം 5 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് എന്നെ കാത്തിരിക്കുക. ഞാൻ ചെന്നു, ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മുട്ടുകുത്തിച്ചു. കുത്തി കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, ഇന്ന് ദൈവം നിനക്കൊരു സന്തതിയെ തരുമെന്ന്. അപ്പം നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് അമ്മാമ്മ അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. കാരണം 8 വർഷം കൊണ്ടേ ഇല്ല, ഇന്നൊട്ടും ഉണ്ടാകത്തില്ലെന്ന് ഗൈനക്കോളജിസ്റ്റിന് അറിയാം. അത്ര ദിവസം അതുകൊണ്ടങ്ങ് ചിരിച്ചു. ഇത് കണ്ടപ്പം ഡോക്ടർ അച്ചായനും ചിരിച്ചു പോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഇനി പേര് തപ്പണ്ട, ചിരിക്കുടുക്കെന്ന് തന്നെ പേര്, ഐസക് എന്ന് തന്നെ ഇട്ടോളാൻ പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ഐസക് രജീവ്, അത് തന്നെ ആയിക്കോട്ടെ പേര്, കാരണം ഡോക്ടറിന്റെ പേര് രജീവ് എന്നാ. ഐസക് രജീവ് എന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. രണ്ടുപേരും ചിരി നിർത്തി. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പോയി. പ്രൈസ് ദി ലോർഡ്. 1 മാസം കഴിഞ്ഞപ്പം അങ്ങ് ഫിലദൽഫിയയിലേക്ക് വിളിച്ചേച്ച് ഞങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് അമ്മാമ്മ പറഞ്ഞു, ഞാൻ കൺസീവ് ചെയ്തിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. 10ാമത്തെ മാസം രജീവ് വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററെ നോർമൽ ഡെലിവറി, പാസ്റ്റർ പ്രാർത്ഥിച്ച പോലെ ഡ്യൂ ഡേറ്റിൽ 1 ദിവസം മുമ്പുമല്ല പുറകില്ല, നോർമൽ ഡെലിവറി. പിന്നെ കൊച്ചിന് പേര് തപ്പാൻ ഞങ്ങൾ പോയതേ ഇല്ല, ഐസക് എന്ന് തന്നെ, ചിരിക്കുടുക്കെന്ന് തന്നെ പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യവനോട് പറയാ, നിന്റെ കൊച്ചിന് പേരൊന്നും തപ്പണ്ട, ചിരിക്കുടുക്കേന്നിട്ടോ ഐസക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പലരും നേഴ്സുമാരല്ലേ? അപ്പച്ചനെ, ഈ 100 കഴിഞ്ഞ അപ്പച്ചനെ, 90 കഴിഞ്ഞ അമ്മച്ചേം കൊണ്ടേ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്നേച്ച് നിങ്ങൾ അങ്കിളെ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോ ചോദിക്കാം, മോളെ ഗൈനക്കോളജിസ്റ്റിന്റെ റൂം ഏതാന്ന് ചോദിച്ചാ നീ ചിരിച്ചു മണ്ണ് കപ്പുകയല്ലേ. ഹല്ലേലൂയ. എന്താ പൗലോസ് പറഞ്ഞത്? പൗലോസ് പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്താ പറഞ്ഞത്? തന്റെ ഭാര്യയുടെ ഗർഭപാത്രം ചത്തതാണെന്നറിഞ്ഞിട്ടും തന്റെ ശരീരം നിർജീവമാണെന്നറിഞ്ഞിട്ടും ഹാമേൻ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വസിച്ച് ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഡോക്ടർ എന്തും പറയട്ടെ, നിന്റെ ശരീരത്തിന്റെ സ്ഥിതി എന്ന് പറയട്ടെ, ഡോക്ടറുടെ റിപ്പോർട്ട് എന്തും ട്ടെ, ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തെങ്കില് നൂറ്റാതേ വർഷങ്ങൾ കഴിഞ്ഞാലും, ആമേൻ, വർഷം 25 കഴിഞ്ഞാലും നിവർത്തിക്കാൻ ദൈവം ശക്തനാണ്. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. നിന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എന്താ വിശ്വാസം? എന്താ വിശ്വാസം? വിശ്വാസം എന്നത് പുഴുവായ നിന്നെ, കൃമിയായ നിന്നെ, ഒന്നുമില്ലാത്ത നിന്നെ പൊക്കി ദൈവത്തിന്റെ ലെവലിൽ കൊണ്ടു നിർത്തുന്ന ജാക്കിക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന് വാക്യമുണ്ട്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മറുപടി ഇല്ല. അതേ പുസ്തകത്തില് ഹമേൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വേറൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? വിശ്വസിക്കുന്നവന് സകലതും സത്യം. വിശ്വസിക്കുന്നവന് സകലതും സത്യം. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മുൻപിൽ അസാധ്യതകൾ ഇല്ല. സകലത്തെയും സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. എന്താ കേട്ടോ പറഞ്ഞേ? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ ചാടിപ്പോകയെന്ന് പറഞ്ഞാൽ നീ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. നീ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. ഒറ്റ കണ്ടീഷൻ, സംശയിക്കരുത്. ഹൃദയത്തിൽ സംശയിക്കരുത്, വിശ്വസിക്കണം, വിശ്വസിക്കണം. പ്രാർത്ഥിക്കാൻ വരുമ്പോഴ് ഒന്നാമത്തെ നിയമോദാ, ഹമീൻ, സംശയിക്കാതെ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കും, വന്നിരിക്കും. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആദ്യം പഠിച്ച ലെസൺ ഇതാ, പറഞ്ഞാൽ നടക്കും, പറഞ്ഞാൽ നടക്കും, സംശയമില്ല. ഞാൻ ആദ്യമേ ദൈവം എന്നെ പഠിപ്പിച്ചതാ, ആദ്യം ഞാൻ പഠിച്ചതും അതാ. അതുകൊണ്ട് 47 വർഷമായിട്ട് എനിക്ക് ഭയങ്കര പരിചയം അത്. 47 വർഷത്തിന് മുമ്പ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നില്ല ഭയങ്കര കാന്താരിയായിരുന്നു. 10-ാമത്തെ വയസ്സിൽ ലോഹയിട്ട് കൊലംബതിരാസനാധിപൻ മാത്യുസ് മാർക്കോറിലോസിന്റെ മുൻപിൽ ധൂപക്കുറ്റി വീശ ചെറുക്കണ ഞാൻ. 13-ാമത്തെ വയസ്സിൽ പെന്തിക്കോസുകാരുടെ യോഗത്തിന് എല്ലാ ഞായറാഴ്ചയും ചാണകം കൊണ്ട് അവരെ അഭിഷേകം ചെയ്ത പുള്ളിയ ഞാൻ. 14-ാമത്തെ വയസ്സിൽ കൊലംബതിരാസനത്തിന്റെ അധിപൻ മാത്യുസ് മാർക്കോറിലോസ് നാട് നീങ്ങുമ്പോള് ബിഷോപ്പാകാനായിട്ട് കൊച്ചുനാള് തൊട്ട് ആഗ്രഹത്തോടെ വളർന്നവനാ ഞാൻ. മുഴുവൻ എങ്ങനാ ചാണകം എറിഞ്ഞ സാധനമായി സ്വട്ടാഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എവരെ എനിക്ക് ഒറ്റ മാർഗം, അതിനാ മാർഗം എവര് പഠിപ്പിക്കുന്നത് പഠിക്കണം. അവൻ വരാം അഴിച്ചുവിടും, തവളയുടെ കണക്ക് വന്ന് ഓരോരുത്തരുടെ മേൽ കയറും, തവള ചാടുന്ന പോലെ അവർ ചാടും. അവരപ്പില്ല, അവരെപ്പിസ്കോപ്പ കോശി വൈദ്യം പറഞ്ഞു ഇടം വെച്ചില്ലെങ്കിൽ ഞാൻ പെന്തിക്കോസുകാരുടെ സെമിനായി പോയി, ഞാൻ ആമേ മീഡിയ എടുക്കാൻ പോകുന്നുള്ളൂ, ആദ്യം പെന്തിക്കോസുകാരുടെ സെമിനാരി പോകും. അങ്ങനെ 14-ാം സെമിനാരി വലി ഹാമേ കേബ്രഹാം കാൽവറിയുടെ ദർശനം എന്നെ വ്യത്യാസപ്പെടുത്തി, ക്രൂശപ്പെടുത്തി. ഞാനൊരു ഹല്ലേലൂയ, ഞാൻ സാധിച്ചപ്പോ സ്നാനത്തിന് ഞാൻ എന്നെ എന്റെ അപ്പൻ. അതുകൊണ്ട് ആരും അറിയാതെ പാസ്റ്റർ ടി പി വർഗീസ് എന്ന് പറയുന്ന എന്നെ സ്നാനപ്പെടുത്തണം. അപ്പച്ചൻ ചോദിച്ചു, അങ്ങനെ എന്തിനാ വൈദ്യരസനാണ് അറിയരുത്. എന്നെ ചോദിച്ചു, അമ്മച്ചി അറിഞ്ഞ എന്നെ വേണ്ടാവും, അതുകൊണ്ട് അറ്റിച്ചെന്ന് കുളി. പിന്നെ വിശ്വസിക്കുന്ന നല്ല ഭർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുറത്തു വന്നത് ക്ഷണം വന്നതുപോലെ മൃഗത്തിലെ സന്തോഷം കേറി വന്നപ്പോ എനിക്കൊരു നേരെ തേവലക്കരയ്ക്ക് പോയി. അവിടെ ചെന്ന് എന്റെ അപ്പനോട് പറഞ്ഞു, ആയിട്ട് എന്റെ അപ്പൻ മാറിയിട്ടു. ഇല്ലാത്ത കുറെ മോമാരുടെ പേര് വിളിച്ചു തേവലക്കര വൈദ്യ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കി. നീ എന്റെ മോനല്ലടാന്ന് പറഞ്ഞു വേറെ ഒരു മോനെ വരെ ചവിട്ടി ചവിട്ടി കുഴഞ്ഞു. ഞാൻ ചാകിയല്ലെന്ന് പുള്ളിക്ക് ബോധ്യമായി. അല്ലേലയ്യ, ഒരു തെറി വിളിച്ചോണ്ട്, ഒരു മോനെ വിളിച്ചോണ്ട്, ഡിക്ഷണറി ഇല്ലാത്ത മോനെ വിളിച്ചോണ്ട് എന്നോട് പറഞ്ഞു, നീ എന്റെ മോനല്ലടോ, യോറി പോകരുത്. നാലാമത്തെ വയസ്സിൽ എം ടി ഹാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൻ എന്നെ കാർക്കിച്ച് തുപ്പി, തുപ്പൽ എന്റെ പുറകിൽ കഴുത്തിൽ വീണു. 10 പൈസ നിന്റെ പീച്ചപ്പാളക്കകത്ത് ഞാൻ ഇടികേരടാ. പിന്നെ ഒരു മോനെ വിളിച്ചു, ആ നിമിഷമില്ല ചൂണ്ട. ഞാൻ പറഞ്ഞു, ദൈവമുള്ള കാലത്തോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് നയാസ്. എന്നാൽ തിരുവെടുത്ത് പറയുന്നു, അതുകൊണ്ട് അവരുടെ പക്ഷം ഇങ്ങനെ 3 വിരൽ കാണിച്ചു വെച്ച് പറഞ്ഞു, മാസങ്ങൾക്കുള്ളിൽ ഡാഡിയും മമ്മിയും രക്ഷിക്കപ്പെടും. ഞാൻ എവിടാണോ അവിടെ തികഞ്ഞപ്പോഴ് ഞാൻ എഴുതിയ കത്തുകൾ വായിച്ച് എന്റെ അപ്പനും അമ്മയും മനസ്സാന്തരപ്പെട്ടേച്ച് തിരിച്ചു പോയപ്പോഴ് ഒരു മാസം തന്നെ സംഭവിക്കും. നീ പറയുന്ന പറയാ നിങ്ങളുടെ പാസ്റ്റർക്ക്. ഹല്ലേലൂയ ജൂനിയർ, ഹല്ലേലൂയ. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്ന് രാവിലെ ഞങ്ങള് വെച്ചു, അതേ ഓർത്തിട്ട് പറഞ്ഞു, വേണ്ടത്ത് താമസിക്കുന്ന കാലം പിഒഎ പ്രകാം പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് സ്തോത്രം. ഇവിടെ കോച്ചു വരുന്ന താമസത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നിട്ട് എന്നോട് പുള്ളിയെ മുഴുവൻ പരിശോധിച്ചു. പുള്ളിക്ക് അനുവിധത്തിൽ ഒരു യോഗത്തിന് വരികയില്ല. അല്ലേ, ദൈവവിശ്വാസം സംഭവിച്ചു. ഒരു ദിവസം പുള്ളിയെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ കള്ളിക്കാട് ഡാം ഇഷ്ടം ഫീൽഡ് ബുള്ളറ്റ് ലേലയ്യ. ഞാന് കാട്ടാ കിടച്ചപ്പം പറഞ്ഞു, കള്ളിക്കാട് ഡാം മാത്രമോ ഡാമും കാണാം കണ്ടു കഴിഞ്ഞിട്ട് മാമേ നെയ്യ്. അപ്പോഴത്തേ അതേയില്ല, ഇഞ്ചി നാളിന്റെ കണക്കായി. ഉച്ച വേറെ മാർഗില്ല. മണിക്കൂറിൽ കൂടി ഞാൻ പാസ്റ്റർ വീട്ടിൽ നിന്ന് തുടങ്ങി. നെയ്യ നെടുമങ്ങാടി ജംഗ്ഷനിൽ വന്നപ്പം വണ്ടി നിന്നു. ഞാൻ സർപ്രൈസ് ആയി പോവും, 1 കിലോമീറ്റർ പോവും. റിസർവിൽ തിരിച്ചു വെക്കാൻ നോക്കിയപ്പോണ്ടല്ലോ, റിസർവിൽ ആ സാധനം കുപ്പിയും കൊണ്ടുവന്ന് എന്റെ പെട്രോളും ഓക്കെ വന്നു. ഇനി സ്റ്റീവൻ പാസ്റ്റർ വീട്ടിൽ പോണേ എനിക്ക് വയ്യ. പെട്രോൾ ഞാൻ എന്നാ ചെയ്യുന്ന, എടാ പെട്രോൾ ഇല്ലേലും ഞാനിവിടെ ഉണ്ട്, പെട്രോൾ ഇല്ലേലും ഞാനിവിടെ ഉണ്ടടാ. നീ പറയും പെട്രോൾ പറഞ്ഞിട്ട് എഞ്ചിനിലേക്ക് പെട്രോൾ പോകുന്ന ഒരു ഓസില്ലേ, വലിച്ചൂരി അവന്റെ കൈ കൊടുത്തു. അടിക്കാൻ ഈ വണ്ടി സ്റ്റാർട്ടാക്കും. നീ ഇറങ്ങിയല്ല, നീ എന്നാ 20 ജംഗ്ഷനിൽ നിന്ന് പ്ലാമൂട് പട്ടം വരെ സ്തോത്രം പറയാൻ. അല്ലേലോ എന്റെ എൻഫീൽഡ് ബുള്ളറ്റ് ആ നല്ല ആരടിച്ചാലും 3 അടിക്ക് സ്റ്റാർട്ടായപ്പം ആമേൻ. യവന്റെയും യവന്റെ രാത്രിക്ക് യവൻ പുഴുത്ത ഭ്രാന്തനെ പോലെ പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടുവെങ്കില് അന്ന് നടക്കും, ഇന്ന് നടക്കും, എത്ര അനുഭവം. എന്താ വിശ്വാസം, വിശ്വാസികളെല്ലാം കൈവക്കേ. ഒരല്ലേ നിങ്ങൾ, നിങ്ങളെ തോമാച്ചനും ശിമോന്മാര് അപ്പോസ്തോലന്മാരാന്നും ജാതികളെ ഒക്കെ കാണുമ്പോ നായ്ക്കൾ പോന്നെന്നാ പറയുന്നത്. നമ്മുടെ വിശ്വാസികൾ എന്ന് പറഞ്ഞ അവരെല്ലാ വിശ്വാസികളെന്നല്ലേ, നമ്മളെ ദൈവമക്കളെന്ന് പറഞ്ഞ അവര് ജീവിതത്തിന്റെ മക്കളാന്നല്ലേ. തോമാച്ചന്റെ ഒക്കെ മുഖത്ത് എത്രത്തോളം ഞാൻ എന്തിയാണ് ആ വിശ്വാസം. അങ്ങനല്ലേ കർത്താവ് ചോദിച്ചു, എന്നാ അവരെ നോക്കി. കർത്താവ് കേട്ട ഭാവം നടിച്ചില്ല. 10 ദിവസം പറഞ്ഞു, കർത്താവേ എത്ര ശല്യം ഒഴിവാക്കുന്ന ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ ഒന്നും, ജനത്തെ തേടിയാ ഞാൻ വന്നിരിക്കുന്നത്, ജനത്തിന് വേണ്ടിയാ. പുറകെ ഹല്ലേലൂയ കർത്താവിന്റെ, കർത്താവേ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. പറഞ്ഞെന്താന്നറിയോ, നീ ദൈവത്തിന് പൈതലാന്നോ, രോഗശാന്തി നിന്റെ അപ്പവ, നിന്റെ ജന്മാവകാശമാ, നിന്റെ മക്കളുടെ ഒക്കെ സൗഖ്യവും ഉണ്ട് അവന്റെ അടിപ്പിണരാൽ. നിന്റെ ജനങ്ങളുടെ അപ്പം എടുത്ത് എടി നീ ഒരു പട്ടിയ, നിന്റെ എവിടെ സാച്ചൽ സുറിയാനിക്ക് അരിണ്ട്, നീ
പാപക്ക് നിന്നുവാ തുറക്കുന്ന എന്തുവാ
പോകാവോ കേട്ടത്തി പറയാൻ പറ്റിയല്ലോ പോട്ട് നീക്കാം. നീ സുറിയാനിക്കാരിയല്ലേ, സുറിയാനിക്കാരി ഒരുത്തി ഉള്ളവടാ കർത്തനെ. നമ്മൾ എന്നാ കാണിക്കും, നമുക്കറിയത്തില്ലേ, കുടയും എടുത്ത് കച്ചത്ത് വെച്ച് ബാഗ് ഇങ്ങോട്ട് പിടിച്ച് ഒരു ചവിട്ടുമൊക്കെ ചവിട്ടി, ഇനി സാ കർത്താവ് എനിക്കൊരു കുട്ടിയുണ്ട്, പട്ടിക്കൊരു ഒരു പീസ് എനിക്ക് അപ്പവും വേണ്ട അപ്പ കഷ്ണവും വേണ്ട എന്നാ നീലെന്നും പറഞ്ഞൊരു സാധനല്ലേ കർത്താവേ, അത് പട്ടിക്ക് റിസർവ്ഡ് അല്ലേ കർത്താവേ, അത് പട്ടി കർത്താവിന്റെ ഹല്ലേലൂയ ഗ്രീക്ക് ഈസ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സ്ത്രീയുടെ ഈ വാക്ക് കേട്ടപ്പോ നിന്റെ വിശ്വാസം വലിയത് അവളുടെ വീട്ടിൽ പകല് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കില് ഇവിടെ മാത്രമല്ലല്ലോ ഹല്ലേലൂയ വചനമയച്ച് ഒടുവിക്കുന്നവന്റെ ശക്തിയുടെ ഹല്ലേലൂയത്തിന്റെ മഹത്വം കാണും. മാസത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവന് രക്ഷ സൗജന്യം, ആത്മാവ് ഹല്ലേലൂയ വിശ്വസിക്കുന്നവനാണ് കൃപാവരങ്ങൾ ദൈവം നൽകുന്നത്. ഇന്ന് നമുക്കെല്ലാം വിശ്വാസം, പക്ഷെ എങ്ങാണ്ട് കൊണ്ടുപോയി വെച്ചേക്ക വിശ്വാസം നിങ്ങൾക്ക് ഇല്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, പക്ഷെ നമ്മള് എങ്ങാണ്ട് കെട്ടി വെച്ചേക്കുക. ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാം മനസ്സിലാക്കണം, ഈസ് ദ വിക്ടറി അറിയാമോ, ആമേൻ. ദൈവത്തിന്റെ യുദ്ധങ്ങളെ ചെയ്യുന്ന നിലവിലോടി വന്ന് ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇതുവരെ നീ ഞാൻ പറഞ്ഞ എല്ലാം കേട്ടു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പറയുന്ന നീ കേൾക്കുമ്പോ പറയുന്ന നീ കേൾക്കാവുന്ന സംഭവിക്കാം, പറഞ്ഞ നീ കേട്ടില്ലയോ, അല്ല നീ പറഞ്ഞ ഞാൻ കേട്ടില്ലയോ. അവസാനം ദൈവത്തിന് സമ്മതിച്ചെന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ചൂണ്ട നിക്കടാ അവിടെ, എടാ സൂര്യ നിക്കാനാ നിന്നോട് പറഞ്ഞ തിരിഞ്ഞു. എന്താ നിങ്ങക്കറിയോ, ദൈവം അനുസരിച്ച ആ ദിവയില്ലെന്ന മനസ്സിലായോ, മനസ്സിലായോ, ശക്തിയുള്ള വചനത്താൽ സൂര്യനെയും ചക്കിന്റെ മുൻപില് അനുസരിച്ച് എന്ന് പകൽക്കാലം അതേ ദൈവത്തെ അല്ലേ നീ സേവിക്കുന്നത്, നിന്റെ ദൈവം അല്ലേ ഹല്ലേലൂയ. കൈ കുറിയിട്ടുണ്ടോ ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ ന്യൂയോർക്കിൽ നിന്ന് അന്വേഷിച്ചു വേണ്ടി പോകാൻ റെഡിയാകുക, കേൾക്കാൻ മുംബൈ പട്ടണക്കര വെള്ളപ്പൊക്കം എന്നെ അന്നും അവര് ബസ് മാത്യു വർഗീസും എബ്രഹാം ചാനും ക്രിസ്റ്റിയും കൂടി വന്നു, ന്യൂസ് ഒന്നും കത്തിച്ചിഞ്ഞ് വന്നേ ഉള്ളൂ. ആമേൻ. വള്ളത്തിൽ വേന കൺവെൻഷൻ നടത്തുന്നേ, വാശി ഏറിയ മുഴുവൻ വെള്ള, ഭയങ്കര മഴയാ, ഭയങ്കര മഴ ഫ്ലക്സൽ. അവരാച്ചാ എന്റെ വീട്ടിൽ ചെന്നപ്പോ ഒരു മൂന്നാലഞ്ച് സഹോദരി ഞാൻ ചെന്നപ്പോ എന്നെ കണ്ടപ്പോ ശവം കൊണ്ടു. അപ്പൊ അവര് നോട്ടം, ഞാൻ ഇന്ന് ബുധനാഴ്ച വൈകിട്ടാ ഉച്ചക്ക് കൃത്യം 2 മണിക്ക് തിങ്കളാഴ്ച അതി കേറുന്നിടം വരെ മാത്രല്ല വാശിയോടെ ഞാൻ എന്റെ ഹല്ലേലൂയ കൃത്യം 2 മണിക്ക് ആകാശം വേട്ടി സൂര്യനെ കൊണ്ട് വേട്ടി തിളങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയാവിന്റെ ദൈവം ഇന്നും ചെയ്യുന്നതിനാ. ഒരിച്ചിരി സോട്ട് നോക്കിയച്ച് പറഞ്ഞു, ഡോക്ടറല്ലേ ഇപ്പഴൊന്ന് നോക്കിയു, ഇറ്റ്സ് നോട്ട് ദയർ, ഇറ്റ് ഈസ് നോട്ട് ദയർ, ഇറ്റ് ഈസ് നോട്ട് ദയർ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദൈവം ആരാണെന്ന് അറിയാമോ, നിന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. 12 വർഷം കഴിഞ്ഞ് കൊച്ചമ്മ ഇപ്പോഴും ഉണ്ട് വാശിയില്. അതാ വിജയം. ഹല്ലേലൂയ. സൂര്യൻ നിശ്ചലമായി, ചന്ദ്രൻ ഗുരുചന്ദ്രന്മാരെ നിർജ്ജനമാക്കി. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞത്, വിശ്വാസവർത്തിയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ ശത്രുവിനെ ഓടിച്ചു, അവർ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ മരിച്ചവർക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. Hallelujah. Faith is the victory. Nothing is impossible. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന തീരുമ്പം പ്രശ്നം തീരണമെന്നാണോ അതോ ഇപ്പൊ തന്നെ ആരംഭത്തിൽ നിങ്ങളുടെ ആഗ്രഹം? ഞാനിവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്, എനിക്ക് നല്ല ഉറപ്പാ, നല്ല ഉറപ്പാ, പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ വിശ്വാസത്തിന്. ഞാൻ സാധാരണ പ്രസംഗിക്കും, ഹല്ലേലി. എന്നാൽ ഇന്ന് പറയാൻ അങ്ങ് തോന്നിയതാ. ഇനി അഞ്ചാറ് രണ്ട് മൂന്നാല് അഞ്ചാറ് മീറ്റിംഗ് ഞാൻ പ്രസംഗിക്കും. അത്രം പറഞ്ഞാ നടക്കുന്നേ, പറഞ്ഞാ നടക്കുന്നേ. ഒരിക്കല് ഡൽഹിയിൽ സാദരേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ പ്രസംഗിക്കാൻ പോയി. എഫ് ജി സി ചർച്ചുകളുടെ പ്രസംഗത്തിനാണ് പോയത്, ഫുൾ ഗോസ്പൽ ചർച്ച്. ഹുഡാമണിൽ തമ്പി ജോർജ് അവിടെ പാസ്റ്ററുണ്ട്, ജേക്കബ് പാസ്റ്ററുണ്ട്. ഇന്നും എനിക്ക് ഭയങ്കര ആവശ്യം നൽകുന്ന ഒരു റാണിക്കാരി പെങ്കൊച്ചെന്നും പറഞ്ഞ് അവിടെ ആങ്ങളമാരൊരു മൂന്നെണ്ണവും അവിടെ അമ്മാച്ചന്മാരൊരു മൂന്നെണ്ണവും പിന്നെ അവര് വാടകയ്ക്ക് എടുത്ത രണ്ട് ഗുണ്ടാകളും എട്ടെണ്ണം. സഹോദരിയാ, മുക്കുന്നവനെ ഞങ്ങളെ മുക്കുന്ന. ഞാൻ പറഞ്ഞു ആ സ്നാനത്തില് ഒരെണ്ണ അല്ല മുങ്ങുന്ന, ഒമ്പതെണ്ണം. എന്താ കാര്യം എന്നറിയോ? ഒരെണ്ണം റെഡിയായി വന്ന് നിപ്പുണ്ട്. സ്നാനത്തിന് പഠിക്കാൻ വന്നെങ്കിൽ ഇന്ന് പഠിച്ചിരിക്കും. ഹല്ലേലൂയ. അവരെ എട്ടെണ്ണത്തെയും കൂടെ രണ്ടു മണിക്ക് യമുന നദിയിൽ എന്നെ മുക്കാൻ വന്ന എട്ടെണ്ണത്തെ മുക്കി ഞങ്ങൾക്ക്. എന്റെ തന്റെ ഇടമല്ല, ഞാൻ ആശ്രയിക്കുന്ന എന്റെ കർത്താവ് ആരാന്ന് എനിക്കറിയാം. പറഞ്ഞാ നടക്കുന്ന എനിക്ക് ഉറപ്പല്ലേ. അവിടെ 2500 പേരായി എപ്പോഴും മെമ്പർഷിപ്പ്. ദിൽകുമാർ അവിടുത്തെ പാസ്റ്റർ പ്രസംഗിക്കാൻ നിന്ന് ഞാൻ മൂന്നാല് വാദം പറഞ്ഞ് ഇതുപോലെ ഞാൻ ചാടി ഇറങ്ങി. ഒന്നിച്ച് ഒരുത്തന്റെ തലയിലോട്ട് കൊണ്ടിരുന്ന് ഞാൻ കൈവച്ചപ്പോ അവൻ അസോസിയേറ്റ് പാസ്റ്ററാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. തലയിലോട്ട് കൈവച്ചേച്ച് പറഞ്ഞു എടാ സന്തതിയെ തരുവാന്ന് പറഞ്ഞു. ഇത് പറയോ അങ്ങേ മൂലയ്ക്ക് അവന്റെ ഭാര്യ ഇരിക്കുന്നത് ഒറ്റ ഹല്ലേലൂയ. ഉടനെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു ഡസൻ കുടുംബം ഇതിനകത്ത് ഇപ്പൊ ഇരിപ്പുണ്ട്. നീ പറഞ്ഞാൽ ഒരു, ഞാൻ പറഞ്ഞു ഇതുപോലെ നിലവിളിക്കുന്ന ഒരു ഡസൻ കുടുംബം ഇതിനകത്ത് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് 12 സഹോദരിമാരും 12 പുരുഷന്മാരും എഴുന്നേറ്റു. സന്നതിയെ ഹല്ലേലൂയ. ഒരു വർഷം തികയുന്നതിന് മുൻപേ ദിൽക്കും ന്യൂയോർക്കില് ഞാൻ ശുശ്രൂഷിച്ച സഭയെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കല് ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണേ പോയി കാണാം. ഈ മല്ലം അതിന്റെ തൊട്ടപ്പുറത്തൊരു കുന്നുണ്ട്, ആ കുന്നിന്റെ മുകളിൽ ഒരു കൊട്ടാരമുണ്ട്. കെ ടി മ അമേരിക്കയിൽ ആദ്യത്തെ മർത്തോമ പള്ളിയുടെ കൂട്ടായ്മ തുടങ്ങി തുടങ്ങുന്നത് ഈ കെ ടി മത്തായ്ച്ചതിനും അങ്ങേരുടെ ഭാര്യയുടെ കൂടെ ഈ രണ്ടെണ്ണം കൂടെ തുടങ്ങി. അവര് ന്യൂയോർക്കിൽ താമസിക്കുക, അങ്ങ് വല്ലപ്പോഴൊക്കെ വന്ന് കേട്ട് പ്രസംഗിച്ചു. അച്ഛൻ ഇല്ലാത്തപ്പോഴൊക്കെ വാലും ചെവിയൊക്കെ തേവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ചർച്ചിൽ വരുന്ന, ഇപ്പം എനിക്ക് ചർച്ചൊന്നുമില്ല കേട്ടോ, അന്നത്തെ കാര്യം പറയുന്നേ. ആ സഹോദരിയുടെ ഒരാളുണ്ട് പാസ്റ്റർ വലിയ ഹീറോയായിട്ടാണ് കാണുന്നത്. പാസ്റ്ററുടെ പ്രസംഗം ഭാര്യയാണ്, ഭാര്യ അതേ തന്നെ ഭാര്യയാണ് ഞങ്ങളോട് പറഞ്ഞത് ആ പ്രസംഗം എല്ലാം അവിടെ പ്രസംഗിക്കുന്നു. ആയിരുന്ന് മത്തായിച്ചാൻ്റെ വീട്ടിൽ ചെന്നു. മത്തായിച്ചാൻ പള്ളി പോയച്ചു വന്നേ ആ വലിയൊന്ന് പ്രാർത്ഥിക്കാം. പെന്തിക്കോസ് കാരണം ഒറ്റ ഒരുത്തൻ്റെ വീട്ടിൽ ഞാനത് കണ്ടിട്ടില്ല. സഭായം കഴിഞ്ഞേച്ച് വന്നുകൊണ്ടിരിക്കുക, കപൊട്ടി കഥവർന്ന് പെന്നെ കൊണ്ട് ഭയങ്കര പ്രാർത്ഥിക്കാതിരിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ വേദപുസ്തകം തുറന്നു, എന്റെ പ്രസംഗം കേൾക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ അന്ന് പ്രസംഗിക്കാനെ കണ്ടു വന്നേന്നോ, സ്നാനം പഠിപ്പിക്കാൻ വന്നേലേ. ഞാൻ പതുക്കെ സ്നാനത്തിലോട്ട് കയറി, പുള്ളി മുട്ടുമേലും കൊണ്ട് പൊങ്ങിച്ചോ ഞാൻ ഇവിടെ വേണ്ടെന്ന് നമ്മൾ ഇഷ്ടാപ്പിയർമാവത്തു അമേല. പക്ഷെ ഞാൻ ദൈവം പറഞ്ഞ പിന്നെ എനിക്കെന്താ വേണം എപ്പിയർമാവത്ത് സ്വർഗത്തിലെ ദൈവം എന്നൊരു കൂത്തു. അവൻ പറഞ്ഞു അടുത്ത 2 മണിക്കൂർ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോവാ സ്നാനം. 1.5 മണിക്കൂർ കൊണ്ട് അച്ഛനെ എണ്ണവാ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് സ്നാനപ്പെടാൻ പോന്നേ. അതുകൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചു. അച്ഛായ വായൊന്ന് തുറക്ക്, സംശയം വല്ലോണ്ട് ഒന്ന് ചോദിക്ക്. ഒരു സംശയമില്ല, ഇപ്പം ഞാൻ സ്നാനപ്പെട്ടോളാ. ഹല്ലേലൂയ. മാതനിഷൻ നിമിത്തം 100 കണക്കിന് ആളുകൾ സ്നാനപ്പെട്ടു. 100 പള്ളി വന്ന് ഒരേ കൊട്ടാരം ഉണ്ടാക്കി മുറ്റത്ത് 5000 പേർക്ക് ഇരിക്കാൻ വർഷം 3 കൺവെൻഷൻ നടത്തും. കുറഞ്ഞത് 100 എണ്ണം വീതം സ്നാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് സ്നാനത്തിന് തീരുമാനിച്ച ചങ്ങേര് പറയാ, മർത്തോമാ പള്ളി ഞങ്ങകോദരിയുടെ ഭർത്താവ് ഈപ്പച്ച ഈപ്പനെ പ്രകാം 8 മാസമായി തളന്നിടക്ക, പ്രാർത്ഥിക്കാൻ പോവോ? പറഞ്ഞു പിന്നെന്താ, പിറ്റേന്ന് രാവിലെ ചെറിയ കഴിയുമെന്ന് അറിയാവോ? ഇങ്ങനെ പറഞ്ഞു, വിശ്വാസമുണ്ട്, എന്നാ ചാടി എഴുന്നേക്കാൻ പറഞ്ഞു. ഒറ്റച്ചാട്ടത്തിന് അങ്ങനെ എഴുന്നേറ്റു, പാമ്പിന്റെ തോലി പൊഴിയുന്ന പോലെ ആമേൻ ഒറ്റ പിടിച്ച സോറിയാസോസ് വിട്ടുമാറി. ആമേൻ. കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ്, ഇത് പണ്ടത്ത് കരയറിയുന്നേ, രണ്ട് വൃദ്ധന്മാർക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇപ്പൊ താമസിക്കുന്നുണ്ട്. അവിടുത്തെ പയ്യാ, എന്റെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരേ എണ്ണ ഇതിനകത്തില്ല. ഞാൻ മനസ്സിലാക്കിയ നാല് സത്യങ്ങളുണ്ട്. ഇവിടെ ഇല്ല, ഏത് മുടിയമ്പോ തന്നെ അവൻ സ്നേഹിക്കും. രണ്ട്, അവനൊരു പാവിനെ ഇവിടെ ഇല്ല, ഏത് പാവിനെ അവൻ രക്ഷിക്കും. മൂന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഏത് പരിതസ്ഥിതിയെയും വ്യത്യാസപ്പെടുത്താൻ അവന് കഴിയും. നാല്, അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരെണ്ണം വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവന് ഏത് പാവിനല്ല, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യമുണ്ട്. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വരുത്തിയിരിക്കയാ. രോഗശാന്തി നിന്റെ ജന്മാവകാശമാ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? എടി, നീ ഒരു പട്ടിയാ, നിന്റെ കുട്ടിക്കുള്ളതല്ല ഇത്. നമ്മുടെ സുറിയാനി കൊച്ചമ്മ ആയിരുന്നല്ലോ, എവളാ സാച്ചൽ സുറിയാനിക്കാരി, സൊയ്റോ ഫൊയ്നീഷ്യൻ ഉമൺ, കറ തീർന്ന സുറിയാനിക്കാരി ആയത്. ഇവിടെ കുറെ സുറിയാനിക്കാരുണ്ട്. നീ എങ്ങനെയാ സുറിയാനിക്കാരി ആയത്? ഏച്ചു വെച്ച്
പാപക്കുന്നെന്തുവാ, തുറക്കുന്നെന്തുവാ?
ഒരു പത്ത് പത്ത് തലമുറ പുറകോട്ട് പോകാവോ? സുറിയാനിത്വം അവിടെ ഇല്ല. അതിന് ഞാൻ പറയുന്നില്ല, ഇപ്പം ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റിയല്ലോ പോട്ട്. ഹല്ലേലൂയ. നീ സുറിയാനിക്കാരിയല്ല, ഞാൻ തെളിയിക്കാം. നീ സുറിയാനിക്കാരിയല്ല, ഞാൻ തെളിയിക്കാം. കാരണം നമുക്കൊരു സാക്ഷാൽ സുറിയാനിക്കാരി ഇപ്പൊ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സുറിയാനിക്കാരി ഒരുത്തി ഇവിടെ ഉണ്ട്, കറ തീർന്ന ഒരു സുറിയാനിക്കാരി. ഹല്ലേലൂയ. നമ്മളോടാ കർത്താവ് പറഞ്ഞത്, നീ ഒരു പട്ടിയോ നിന്റെ കുട്ടിക്കുള്ളതല്ലിതെന്ന് പറഞ്ഞാരുന്നേ. നമ്മൾ എന്നാ കാണിക്കും? നമുക്കറിയത്തില്ലേ, കൊടയെടുത്ത് കച്ചത്ത് വെച്ച് ബാഗും ഇങ്ങോട്ട് പിടിച്ച് ഒരു ചവിട്ടുമൊക്കെ ചവിട്ടി, ഇനി കൂടെ ഒന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു ഒരു പോക്ക് പോകുകയല്ലേ. അതല്ലേ നമ്മുടെ സുറിയാനിക്കാര്. എന്നാൽ സാക്ഷാൽ സുറിയാനിക്കാരിയെ കാണണോ? അവൾ എന്നെ പറഞ്ഞതറിയോ? കർത്താവേ, കർത്താവേ, നീ പറഞ്ഞു ശരിയാ, ഞാൻ പട്ടിയാ, എനിക്കൊരു കുട്ടിയുണ്ട്, പട്ടിക്കൊരു കുട്ടിയുണ്ട്, പട്ടിക്കുട്ടി. ഹല്ലേലൂയ. എനിക്ക് അപ്പം വേണ്ട, എനിക്ക് ഒരു പീസ് ബ്രെഡും വേണ്ട, അപ്പമൊക്കെ നിന്റെ മക്കൾക്ക സ്തോത്രം. എനിക്ക് അപ്പവും വേണ്ട, അപ്പ കഷണവും വേണ്ട. എന്നാൽ നിന്റെ മക്കൾക്ക് മേശയിലിരുത്തി വിളമ്പി കൊടുക്കുമ്പം അവന്മാരുടെ കയ്യിൽ നിന്ന് ഇഴുന്ന് താഴെ വീഴുന്ന എച്ചിലെന്നും പറഞ്ഞൊരു സാധനമല്ലേ, അത് പിന്നെ എടുത്ത് വെച്ച് പാത്രത്തിൽ വെച്ച് കൊടുക്കുവോ? അത് പട്ടിക്ക് റിസർവ്ഡ് അല്ലേ കർത്താവേ? അത് പട്ടിക്ക് റിസർവ്ഡ് അല്ലേ കർത്താവേ? അത് പട്ടിക്കുട്ടിക്കുള്ളതല്ലേ കർത്താവേ? ഹല്ലേലൂയ. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? കർത്താവിന്റെ കണ്ണ് തള്ളിന്ന് അവിടെ എഴുതിയേക്കുന്നേ. നിങ്ങൾ പറയാം എവിടെ എഴുതിയേക്കുന്നത്? ഹല്ലേലൂയ. ഗ്രീക്ക് വായിക്ക്. ഡോക്ടർ ലൂക്ക് പറയുന്നത് ഹി വാസ് അമേസ്ഡ് എന്നാ. അമേസ്ഡ് എന്ന് പറഞ്ഞാൽ ഓതളങ്ങ പോലെ കണ്ണുരുണ്ടു വന്നെന്നാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സ്ത്രീയുടെ ഈ വാക്ക് കേട്ടപ്പം കർത്താവിന്റെ കണ്ണോതളഞ്ഞ പോലും ചോദിച്ചു പറയാണ്, സ്ത്രീയേ നിന്റെ വിശ്വാസം വലിയത്. ആ മോമെന്റിൽ അവളുടെ വീട്ടിൽ അവളുടെ മകൾക്ക് സൗഖ്യം, അവളുടെ മകൾക്ക് എന്നേ അത് സംഭവിക്കട്ടെ. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ആ പുനരുത്ഥാന ശക്തിയുടെ വ്യാപാരം നിന്റെ ജനത്തെ സ്പർശിക്കട്ടെ. അടഞ്ഞ വാതിൽ തുറന്നു വരട്ടെ. ആ ഉറവ പൊട്ടി പുറപ്പെട്ടു വരട്ടെ. കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ. ആ മുദ്ര പൊട്ടട്ടെ, ആ മുദ്ര പൊട്ടട്ടെ. ആമേൻ. നിന്റെ ജനത്തിനെതിരായി ഗവൺമെന്റിന്റെ മുദ്ര, ശത്രുവിന്റെ മുദ്ര, ദുഷ്ടന്റെ മുദ്ര പൊട്ടിമാറട്ടെ. In the name of Jesus, കരങ്ങളെ അടിച്ച് നന്ദിയോടെ വിശ്വാസത്തോടെ